രണ്ട് തിമോത്തിയോസ് മൂന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ആരംഭിക്കാം. രണ്ട് തിമോത്തി മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം.
അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദിവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ദ്രാഷ്ട്യക്കാരും നികടുകളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരും ആയിരിക്കും.
അതിന്റെ 13-ാമത്തെ വാക്യം കൂടെ വായിക്കാം.
ദുഷ്ടന്മാരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും.
ശ്രദ്ധിക്കുക, തിരുവചനം പറയുന്നു അവസാന ദിവസങ്ങളിൽ ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. അതിനുശേഷം ഒരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ലിസ്റ്റ് വിശ്വസിച്ച കൂട്ടത്തെക്കോട്ടാണോ അതോ പുറത്തുള്ളവരെക്കാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വിശ്വസിച്ചവരുടെ കൂട്ടത്തെ കുറിച്ച് പറയുന്നു, സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും ദൂഷകന്മാരും വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ നിന്ന് ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയും. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക, ശ്രദ്ധയോടുകൂടി ആയിരിക്കുക. പ്രിയമുള്ളവരെ, സൗരൻ നമ്മോട് സംസാരിച്ച വാക്യം ഇതായിരുന്നു, നാം ദൈവത്തിന്റെ മക്കൾ ആയിത്തീർന്നു. നാം ദൈവത്തിന്റെ മക്കളായിത്തീർന്നപ്പോൾ തന്നെ ഒരു കാര്യം കൂടെ സംഭവിച്ചു. നമുക്ക് അന്ന് വരെ ഇല്ലാതിരുന്നൊരു ശത്രു അന്ന് തൊട്ടുണ്ടായി. അന്ന് വരെ നമുക്കൊരു ശത്രുവില്ലായിരുന്നു, രക്ഷിക്കപ്പെട്ട അന്ന് തൊട്ട് ഒരു ശത്രു ഉണ്ടായി. അതിനെക്കുറിച്ച് വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ഈ വക കഷ്ടപ്പാടുകൾ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനെ എതിർത്തു നിൽപ്പിൻ. എനിക്ക് അങ്ങനൊരു ശത്രു ഇല്ലെന്നുള്ളവരൊന്ന് കൈകോർത്താമോ? എനിക്ക് അങ്ങനൊരു ശത്രു എന്റെ ജീവിതത്തിൽ ഇന്ന് വരെയും അങ്ങനൊരു ഒരു എനിമി എനിക്കില്ല എന്നുള്ളവരൊന്ന് കൈവക്കാമോ? യഥാർത്ഥത്തിൽ യേശുവിനെ സ്വീകരിച്ച എല്ലാവർക്കും ഒരു ശത്രുവുണ്ട്, പിശാച്. ആദ്യം ഹവ്വയും ഏദനിൽ വളരെ സന്തോഷത്തോടെ ജീവിച്ചു വരുമ്പോ പെട്ടെന്ന് ഒരുത്തിനെ ഇടയ്ക്കൂടെ കയറി വരിക, ഇവൻ എവിടുന്ന് വന്നെന്നുള്ളതാണ്. അന്ന് വരെ ഒരു പ്രോബ്ലമില്ലാതെ ആദ്യം ഹവ്വയും സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ സജഷനുമായിട്ട് പറഞ്ഞു, ദൈവം വല്ലോ പറഞ്ഞിട്ടുണ്ടോ ഇവൻ ഇവിടുന്ന് വന്നതാ? ഉൽപ്പത്തി 1:1 തൊട്ട് അവനെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. അവന്റെ സൃഷ്ടിയെക്കുറിച്ചോ അവന്റെ തന്ത്രങ്ങളെ കുറിച്ചൊന്നും പറയാതെ പെട്ടെന്ന് ഒരാൾ വന്നത് എവിടുന്ന് വന്നതാ? അതിനൊരു ചരിത്രമുണ്ട്. കഴിഞ്ഞകാല നിത്യതയിൽ ദൈവത്തിന്റെ ദൂതന്മാരിൽ പ്രധാനിയായിരുന്ന ലൂസിഫർ 5 പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞു, അത് യെശയ്യാവിലാ കാണുന്നത്. ഐ വിൽ അസെൻഡ്, ഞാൻ ഉയരും, ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ ഞാൻ എന്റെ സിംഹാസനം വെക്കുമെന്ന് പറഞ്ഞവനെ ദൈവം വെട്ടി താഴെയിട്ടവനാണ്. തന്റെ ചായയിലും സാഹിത്യ സൃഷ്ടിയിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അധികാരം കൊടുത്തപ്പം അവനവിടെ കയറി വന്നു. പ്രിയമുള്ളവർ, വളരെ ശ്രദ്ധിക്കണമേ. ഈ സാത്താന്റെ പരിപാടി എന്നാന്ന് ചോദിച്ചാൽ അവന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് പറഞ്ഞ് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. പ്രധാനപ്പെട്ട ഡ്യൂട്ടികൾ ഒന്ന് പറയണം, അതിന്മാരുത്ത 2 കൊരിന്ത്യർ 4:4 പറയുന്നു, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം പൂരിപ്പിക്കാമോ? ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പൊ ഇവന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്ന ഒന്ന് അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. നിങ്ങൾക്ക് അനുഭവം ഉണ്ടോന്ന് അറിയത്തില്ല, ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോ രാഷ്ട്രീയ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെ ഉഷാറായിട്ടിരുന്നവര് യേശു എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ഉറങ്ങിപ്പോകുന്ന കാണാം. യേശു അതേക്കുറിച്ച് പറഞ്ഞു, ലൂക്കോസ് 8:12 പറയുകയാണ്, അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതെ വണ്ണം, വചനം ശ്രദ്ധിക്കണം, അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതെ വണ്ണം സാത്താൻ വചനം കേട്ട ഉടനെ അവരുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുന്നു. രണ്ടാമത്തെ ഡ്യൂട്ടി ഏത്? മൂന്നാമത്തെ ഡ്യൂട്ടി കള വിതയ്ക്കുക. ജോലിയുണ്ട് ഒത്തിരി കേട്ടോ, അവന് കള വിതയ്ക്കുക, ഗോതമ്പുകളുടെ ഇടയിൽ കള വിതയ്ക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി അവനുണ്ട്. അതൊക്കെ നമുക്കറിയാം, ഇതൊക്കെ അവന്റെ ഡ്യൂട്ടികൾ ചിലതാ. ഇനി ദൈവമക്കളുടെ ഇടയിൽ അവനെന്തെങ്കിലും ഡ്യൂട്ടി ഉണ്ടോ? പ്രധാനപ്പെട്ട ഡ്യൂട്ടി ഞാൻ ചിന്തിക്കുന്നത്, നിങ്ങളൊക്കെ ചിലക്ക് കേട്ടുണ്ടാവും, നിങ്ങളുടെ സമ്പത്തിനെതിരെ അവന് പോരാട്ടം എന്നെ കിട്ടാന്. അവന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി ഇതാണ്, സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളും ഞാനും യേശുവിനെ ആദ്യം കണ്ടുമുട്ടിയ ആദ്യത്തെ പ്രേമത്തിൽ നിന്ന് എങ്ങനെയും വലിച്ചു താഴെയിടാൻ വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ഒന്നാമത്തെ പണി അവന്റെ. രണ്ടാമത്തെ ദൈവമക്കളുടെ ഒരു പ്രധാനമായിട്ട് അവൻ ചെയ്യുന്ന ഒരു എല്ലാവരോടും ബന്ധത്തിൽ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. യേശു അവനെ ഭയങ്കരമായിട്ട് അവനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര രസമാണ് കേട്ടോ. യേശു പറഞ്ഞു, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്റെ അടുത്ത് ഒരു കാര്യമില്ലെന്ന് അവർ. ഈ ലോകത്തിന്റെ പ്രഭുവിനെ തള്ളിക്കളയെന്ന് യേശു പറഞ്ഞു. ഇനിയും യേശുവിന്റെ അടുത്ത് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞവരോട് യേശു പറഞ്ഞു, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. യേശു പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാൻ നിങ്ങൾ ഇച്ഛിക്കുന്നു. ന്യായപ്രമാണമുള്ള ജനമാ, യാഗം കഴിക്കുന്ന ജനമാ, പെസഹയും ചോരത്തളിയും ഒക്കെ ആചരിച്ച ജനത്തോട് പറയുകയാണ്, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാൻ നിങ്ങൾ ഇച്ഛിക്കുന്നു. പിന്നെ ഇവന്റെ ചില പണികൾ ഒക്കെ നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തില്. ഞാൻ ചോദിക്കട്ടെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് പിശാച് പോരാടിയിട്ടുണ്ട്? പ്രിയമുള്ളവര്, നിങ്ങളുടെ അടുത്ത് ഇപ്പോഴും പോരാടുന്നുണ്ട്. അവസാന കാലങ്ങളായതുകൊണ്ട് എന്റെ ചിന്ത ഞാൻ പറയുക, പോരാട്ടം കൂടിയിട്ടുണ്ട്. അത് നമ്മൾ ഈ ലോകത്തേക്കൊക്കെ അനുസരിച്ചുള്ള പോരാട്ടമല്ല. ബൈബിൾ അതിനെ നമ്മെ ഉത്ബോധിപ്പിക്കുന്ന വാക്യങ്ങളിലേക്ക് മടങ്ങി വരാം. അവസാന കാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് അറിയാതെ തിരഞ്ഞ് ചുറ്റി നടക്കും. ദൈവമക്കൾക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. പിശാചിനോട് എതിർത്ത് നിൽക്കേണ്ട സമയത്ത് അവൻ സ്വയം വിധിക്കുക. പിശാചുമായിട്ടൊരു പോരാട്ടം വരുമ്പോഴത്തേന് അവൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു, കർത്താവേ, എനിക്ക് ഒത്തിരി കുറവുകളും വീഴ്ചകളും ഉള്ള ഒരാളാ എന്ന് പറഞ്ഞവൻ താഴുക. അല്ല, വാളെടുക്കേണ്ട സമയത്ത് വാളെടുക്കണം. അപ്പൊ പ്രാർത്ഥിക്കാനുള്ള സമയമല്ല. തിരുവചനം വ്യക്തമായിട്ട് പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ, എല്ലാവരും പറയും, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ. ഞാൻ അങ്ങനെ പറയുക, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ. പിശാചിന്റെ എന്തിനോട് എതിർക്കാനാണ്? ശക്തിയോടോ? തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. സർവായുധവർഗം ധരിച്ചുകൊണ്ടാണോ വന്ന ഇവിടെ? സർവായുധവർഗം ധരിച്ചുകൊണ്ടാണോ നമ്മൾ സഭയെ വരുന്നത്? നമ്മൾ സർവായുധവർഗം ഓഫീസിൽ പോകുമ്പോഴോ? വാറൻ രഷ്മി എന്ന് പറഞ്ഞ എഴുത്തുകാരൻ പറയുന്നത്, ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം, ഞാൻ സർവായുധവർഗം ധരിക്കുകയാണ് ആദ്യം ചെയ്യുക. ബിക്കോസ് ടുഡേ ഇസ് ദ ഡേ ഓഫ് ദ വാർഫെയർ. സർവ പിശാചിനെ കുറിച്ച് പറയുന്നിടത്ത് എല്ലാം പറയുന്നത് തന്ത്രങ്ങളോട്, വളരെ ശ്രദ്ധിച്ചിരിക്കണമേ, തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം, ദൈവം തന്ന സർവായുധവർഗമാണ്. ഇനിയും ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവമക്കളുടെ ഹൃദയത്തിൽ ഇതൊന്ന് ഉറയ്ക്കണം. എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഇതൊന്ന് ഉറയ്ക്കണം. ഈ വചനം, നമുക്ക് പോരാട്ടമുള്ളത് ആരോടല്ല, ആരോടല്ല, ജഡരക്തങ്ങളോട് നമ്മൾ മൊത്തത്തിൽ പറയാതെ, ആരോടല്ല, അളിയനോടുമല്ല, അമ്മാച്ചനോടുമല്ല, അയലോക്കംകാരനോടുമല്ല, പിന്നെ നമ്മൾക്ക് വൈരാഗ്യമുള്ള അല്ലെങ്കിൽ പണക്കം വെച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ പേര് പറ, സഭയിലുള്ള ശുശ്രൂഷനോടുമല്ല, ആരോടുമല്ല, ജഡരക്തങ്ങളോട് പോരാടുന്നത് ഏറ്റവും വലിയ മണ്ടത്തരം സഹോദരങ്ങളെ. നമുക്ക് പോരാട്ടമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ആരോടാ? ദുഷ്ടാത്മ സേനയോട്. നമ്മൾ മറന്നുപോവുക, ഇടയ്ക്കിടയ്ക്ക് സഭ മറന്നുപോവുക, നമ്മൾ ഒരു സ്പിരിച്വൽ വാർഫെയറിലാ. നമ്മൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, കർത്താവേ സുവിശേഷ വിലയ്ക്ക് വേണ്ടി കടന്നു പോകുന്ന സഹോദരങ്ങൾ അവരൊരു സ്പിരിച്വൽ വാർഫെയറിലായതുകൊണ്ട് നീ അവർക്ക് ബലം കൊടുക്കണം. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പ്രിയമുള്ളവരെ. സുവിശേഷ വിലയ്ക്ക് പോകുന്നവൻ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന നിങ്ങളും സ്പിരിച്വൽ വാർഫെയർ തന്നെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി എന്താ, അതെങ്ങനെ ജയിക്കാം എന്നുള്ള ഞാൻ അടുത്ത വിഷയത്തിൽ പറഞ്ഞു വരാം. പ്രിയമുള്ളവരെ, നമുക്ക് അവിടെ പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ അരട. ഇവനെങ്ങനെ ഈ ലോകാധിപതിയൊക്കെ ആയത്? അന്ധകാരത്തിന്റെ ലോകാധിപതി ആയത് എങ്ങനെയാ? പ്രിയമുള്ളവരെ, ഇവൻ വലിയ ഡയലോഗ് അവിടെ വെച്ച് പറഞ്ഞപ്പോ ദൈവനെ വെട്ടി താഴെയിട്ടു. ദൈവനെ, അവനെ കുറിച്ച് വെളിപ്പാട് ദിവസം പറഞ്ഞ ദ ഓൾഡ് സർപ്പന്റ് എന്നാ, പഴയ പാമ്പ്, ഓൾഡ് സർപ്പന്റ്, പഴയ പാമ്പ്, സകല ഭൂതലത്തെയും തെറ്റിച്ചു കളയുന്ന പഴയ പാമ്പായിരിക്കുന്ന മഹാസർപ്പത്തെ വെട്ടിയിട്ടെന്നാണ് പന്ത്രണ്ടാം തീയതി പറയുന്നത്. ഇവൻ ഈ വാഴ്ചകളും അധികം, ഇപ്പൊ നമുക്കൊരു ഡൗട്ട് വരും, ഈ ഇവൻ ഇപ്പൊ എവിടെ ഇരിക്കുന്ന ശരിക്കും? പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ് എന്നാണ് ബൈബിൾ പറയുന്നത്. റൂളേഴ്സ് ഓഫ് ദ ഡാർക്ക്നെസ് ഓഫ് ദിസ് വേൾഡ് അഗൈൻസ്റ്റ് ദ സ്പിരിച്വൽ വിക്കറ്റ്നെസ് ഇൻ ഹൈ പ്ലേസസ്. വാഴ്ചകളും അധികാരങ്ങളും ഉണ്ടോ? അപ്പൊ കർത്താവ് അതിലേക്ക് ഞാൻ വരാം. ഇനി നിങ്ങൾ എഫ് എസ് രണ്ടിന്റെ രണ്ടും വായിക്കുന്നു, എഫ് എസ് രണ്ടിന്റെ രണ്ടുകൂടെ വായിച്ചാട്ടെ. വാഴ്ചകൾ, പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ് കാണുന്ന അടുത്തൊരു ഭാഗമാണ് എഫ് എസ് രണ്ടിന്റെ രണ്ട്, വായിച്ചാട്ടെ.
അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും,
അവയിൽ മുമ്പേ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും,
പിന്നെ ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു.
ഇതാരെ കുറിച്ചാണ് പറയുന്നേ? ആരെ കുറിച്ചാ പറയുന്നേ? നമ്മളെ കുറിച്ച് പറയും. നമ്മൾ നടന്നൊരു കാലമുണ്ട്, നമ്മൾ നടന്നത് കോഴ്സ് ഓഫ് ദിസ് വേൾഡ് അക്കോർഡിംഗ് ടു ദ പ്രിൻസ് ഓഫ് ദ പവർ ഓഫ് ദ എയർ. നിങ്ങളെ വാക്ക് ശ്രദ്ധിച്ചോണേ, അക്കോർഡിംഗ് ടു ദ പ്രിൻസ് ഓഫ് ദ പവർ ഓഫ് ദ എയർ. അടുത്തത്, ദ സ്പിരിറ്റ് ദാറ്റ് നൗ വർക്സ് ഇൻ ദ ചിൽഡ്രൻ ഓഫ് ദ ഡിസോബീഡിയൻസ്. അനുസരണക്കേണ്ട മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്. ഈ വാക്യങ്ങളും നമ്മൾ നിസ്സാരമായിട്ട് വിട്ടുകളയല്ലേ? എഫ് എസ് ലേഖനം ആറാം അധ്യായത്തിൽ കാണുന്നു വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ. ഇവിടെ കാണുന്നു ഈ ലോകത്തിന്റെ എന്താ പറഞ്ഞ, ആകാശത്തിന്റെ അധികാരം. അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, പിശാചിനെ അന്ന് വെട്ടിയിട്ടതാണോ ഉന്തിയിട്ടാണോ? വെട്ടിയിട്ടു, വെട്ടിയിട്ടെന്ന് തന്നെ പറഞ്ഞു. വെട്ടേറ്റ് എങ്ങനെ വീണെന്നാ പറഞ്ഞു. ഇവന്റെ കൂട്ടത്തിൽ കുറച്ച് പാർട്ടീസ് കൂടെ അവിടുന്ന് പോകുന്നു. കർത്താവ് വന്നപ്പോ ചോദിച്ചു, നീ ആരാ? ഞങ്ങളോ? ഞങ്ങൾ ഇന്ന ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. അവൻ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉണ്ട്, ഭയങ്കര സംഘടനാ പാഠമാണ്, ഭയങ്കര ഇത്ര സംഘടനാ പാഠം ഉള്ളൊരുത്തൻ വേറെ ഇല്ല കേട്ടോ. ഞാൻ അവന്റെ ഒരു ഗുണം അങ്ങ് പറയുക, ഭയങ്കര ഞങ്ങൾ പലരാകുന്നു. അപ്പം ഇവർക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് അറിയുകയും ചെയ്യാം. യേശുവിനെ കണ്ടപ്പോഴേ പറഞ്ഞു, യേശുവിനെ കണ്ടപ്പോഴേ ഇവൻ പറഞ്ഞു, എന്നാന്നറിയോ? ഇതാരാ? അവിടെയുള്ള ജനത്തിന് മനസ്സിലായില്ല. അവർ ചോദിച്ചു, നീ ആരാ? നീ നസ്രത്തുകാരനല്ലേ? നീ മറിയുടെ മോനല്ലേ? നീ അച്ഛന്റെ മോനല്ലേ? പക്ഷെ ഇവൻ കറക്റ്റ് പറഞ്ഞു, നീ ദൈവത്തിന്റെ പരിശുദ്ധനാ. യാക്കോബ് പറയാ, പിശാചുക്കളും വിശ്വസിക്കുകയും ചെയ്യുന്നു, പിന്നെ വിശ്വാസികൾ ഏതാ മുമ്പേ പറഞ്ഞു, വിശ്വാസികൾ വിറക്കുന്നില്ല, വിശ്വസിക്കുന്നുള്ളു. പക്ഷെ എന്താ അവൻ, എന്താണെന്നറിയോ കാരണം? എന്നറിയോ? കീഴടങ്ങുന്നില്ല. അതുകൊണ്ട് വിശ്വസിച്ചോണ്ടും വിറച്ചോണ്ടും കാര്യമില്ല, കീഴടങ്ങാത്തടത്തോളം കാലം അതെ അതെ അവൻ അവിടെ പരാജയപ്പെട്ട് തന്നെ കിടക്കും. പിന്നെ ഒരു കാര്യം, സ്കേവാട പുത്രന്മാര് പൗലൂസിനോട് മറ്റവരോട് പറ, സ്കേവാട പുത്രന്മാരോട് മറ്റേ പിശാചി പറഞ്ഞു, അവരൊരു ഡയലോഗ് അടിച്ചു, പൗലൂസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നാണിടുന്നു എന്ന് പറഞ്ഞു. ദുരാത്മാവ് അവരോട് എന്താ പറഞ്ഞേ? നമ്മുടെ നമ്മുടെ ലാംഗ്വേജാ പറഞ്ഞത്. എന്താ പറഞ്ഞേ? യേശുവിനെ ഞാൻ അറിയുന്നു, പിന്നെ പൗലോസിനെയും പരിചയമുണ്ട് കേട്ടോ. എവിടെ വെച്ചാ പരിചയം? എനിക്കറിയത്തില്ല. യേശുവിനെ ഞാൻ അറിയുന്നു. ആരാ? കേവടപുത്രന്മാരല്ലേ പറഞ്ഞേ? ദുരാത്മാ പറയുക, യേശുവിനെ ഞാൻ അറിയുന്നു. വെളിച്ചപ്പാർത്തിയായിട്ട് പോയവള് പൗലോസിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തോന്നറിയോ? എല്ലാ ദിവസവും പൗലോസിന്റെയും ശീലാസിന്റെയും പുറകെ നടന്ന് പറയാ, എല്ലാവരും വന്ന് എല്ലാരും കേട്ടോ, ഈ ഇവരുണ്ടല്ലോ, ഈ പോകുന്ന രണ്ടുപേരുണ്ടല്ലോ, ഇവര് അത്യുന്നതന ദൈവത്തിന്റെ ദാസന്മാര്, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരാ. നമ്മളാണ് വിചാരിച്ചത്, കേക്കട്ടെ പത്ത് പേര്, നമ്മൾ യഥാർത്ഥ സുവിശേഷം പറയുന്നവരാണ്. പ്രിയമുള്ളവരെ, യേശുവിന് പിശാചിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. കർത്ത പറഞ്ഞു, മിണ്ടരുത്. യേശുവിന്റെ സർട്ടിഫിക്കറ്റ് ഇതാ. യേശുവിനെ കുറിച്ച് നമ്മളെല്ലാം എന്തൊക്കെ വാഴ്ത്തി പറഞ്ഞാലും പറയണം, പിശാച് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുത്താലും, യേശുവിനെ സംബന്ധിച്ച ഒറ്റ സർട്ടിഫിക്കറ്റാണ് സ്വർഗം വലിയിടുന്നത്. ദിസ് ഈസ് മൈ ബിലവഡ് സൺ, ഹല്ലേലൂയ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അത് സ്നാനത്തിൽ സമയത്തും പറഞ്ഞു, മരുമലയിലും പറഞ്ഞു, ദിസ് ഈസ് മൈ ബിലവഡ് സൺ. പരീക്ഷകൻ വന്നിട്ട് യേശുവിന്റെ അടുത്ത് പല ഡയലോഗുകളൊക്കെ പറഞ്ഞു, നമുക്കറിയാം അതൊക്കെ. ഒരു കാര്യം, ഈ ദിവസങ്ങളിൽ ദൈവസഭ ചെയ്യേണ്ട കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രിൻസ് ഓഫ് ദ എയർ, അനുസരണക്കേരുടെ മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്, ഇതിനെ അനുസരിച്ച് നടന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. പക്ഷെ വാക്യം അവിടെ കൊണ്ട് തീരുന്നില്ല. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം, ഹല്ലേലൂയ, അതിക്രമങ്ങളിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം, മരിച്ചവരായിരുന്ന നമ്മയും ഉയർപ്പിച്ച് ക്രിസ്തുയേശുവിനോടുകൂടെ പിതാവിന്റെ വലതുഭാഗത്ത് ഉയർപ്പിച്ചിരുത്തിയ ദൈവ സ്നേഹത്തിനായിട്ട് സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് സംസാരിക്കുമ്പം എനിക്കൊരു ബലം എന്നറിയോ? ചർച്ചിൽ പ്രസംഗിക്കുമ്പം മുന്നേമിച്ചവനോടാണ് ഞാൻ സംസാരിക്കുന്നത്, ആരെങ്കിലും കൂട്ടിയിട്ട് വന്നവരോടല്ല. ദൈവ ലോക സ്ഥാപനത്തിന് മുമ്പേ മുന്നേമിച്ചവനോട് ഞാൻ സംസാരിക്കുക. അത് മാത്രമല്ല, വിളിക്കപ്പെട്ടവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ വിളിച്ചതല്ല, ദൈവം വിളിച്ചു. ഹല്ലേലൂയ. മുന്നേമിച്ചവരെ വിളിച്ചു. വിളിച്ചവരെ നീതീകരിക്കപ്പെട്ടവൻ, യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവനോടും നീതീകരിക്കപ്പെട്ടവരോടും സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന് 1000 വാളുകളുടെ ശക്തിയാണ്, 100,000 അഗ്നിയുടെ. കാരണം ദൈവം എന്നെ നിങ്ങളെ വിളിച്ചതല്ല, ഞാൻ അവനെ തെരഞ്ഞെടുത്തതല്ല, ദൈവം എന്നെ തെരഞ്ഞെടുത്തു. മുന്നേമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തിരസ്കരിച്ചു വരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന യൗവനക്കാരോട് സംസാരിക്കുമ്പോഴും, എത്ര തണുപ്പന്മാരായിട്ടിരിക്കുന്നതാണെങ്കിലും, ഞാൻ വിശ്വസിക്കുന്ന ഒരുപക്ഷെ കർത്താവിന്റെ നാമത്തെ പ്രതി അനേക കഷ്ടങ്ങൾ സഹിപ്പാനുള്ളവനെ ദൈവത്തിന്റെ മധ്യത്തിൽ കാണുന്നുണ്ടാകും. ഹല്ലേലൂയ. ഒരു പ്രീച്ചറുടെ പ്രത്യാശ അതാണ്. സാധാരണ ഒരുത്തിന് എത്ര ഡള്ളായിട്ടിരുന്നാലും പരിശുദ്ധാത്മാവിന്റെ അഗ്നി അവനെ മേൽ കടന്നു വന്നാൽ ഒരുപക്ഷെ അവൻ കർത്താവിന് വേണ്ടി തന്റെ കഴുത്ത് നാളെ വെച്ചു കൊടുത്തുന്നിരിക്കും. ഇതാണ് ദൈവവചനത്തിന്റെ ശക്തി. നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല, ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. അങ്ങനെ പറയുമുള്ളവരെ, ഈ പിശാച് ഇങ്ങനെ തിരഞ്ഞു ചുറ്റി നടക്കുക, ആരെ വിഴുങ്ങണം, ആരെ പിടിക്കണം? നിങ്ങൾക്കെതിരെ പോരാടിയിട്ടുണ്ട്, എനിക്കെതിരെയും പോരാടിയിട്ടുണ്ട്, പോരാടുന്നുണ്ട്. അത് അവസാനം വരെ പോരാട്ടം ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. അടുത്ത ഭാഗങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ പറയണം, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ എന്തല്ല എന്ന് പറഞ്ഞിട്ട്, എന്തല്ല? ജഡീകങ്ങളല്ല. അടുത്തത്, കോട്ടകളിടിപ്പാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ശക്തിയുള്ളവ തന്നെയാണ്. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുയേശുവിന്റെ അനുസരണത്തിനായി ഞങ്ങൾ പിടിച്ചടക്കുകയാണ്. പ്രിയമുള്ളവരെ, മറന്നു പോകരുത്, ദൈവം തന്റെ സൈന്യത്തെ നിങ്ങളെ ചേർത്തത് അയലോക്കാരോട് വഴക്ക് പിടിക്കാനല്ല, സഭയിലോട് മിണ്ടാതിരിക്കാനുള്ളതല്ല, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച കർത്താവിനെ, കർത്താവിന്റെ സൈന്യമാക്കി അവിടെ നിൽക്കാനാ ദൈവം നമ്മെ വിളിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആരും തളർന്നും ക്ഷീണിച്ചും പോകരുത്. ഒരുപക്ഷെ പിശാച് നിന്നെ ഡൗൺ ആക്കി മക്കളുടെ കാര്യത്തിലോ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അനേക കാര്യങ്ങൾ വന്ന് നമ്മുടെ ചെവിയിൽ മന്ത്രിക്കുമ്പം നമ്മളും വിശ്വസിച്ചു പോകും. പക്ഷെ ഒരു കാര്യം നമ്മൾ എപ്പോഴും പറയണം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിശാച് ചെയ്യുന്ന ചില നമുക്കറിയാം, മോഷ്ടിക്കാനും അറേഷ് പറഞ്ഞ വാക്ക് അറുക്കാനും മുടിക്കാനും കൊല്ലാനും അല്ലാതെ ശത്രു വരുന്നില്ല, പിശാച് വരുന്നില്ല. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവാനും സമർത്ഥമായ ചീനി സാത്താൻ എങ്ങനെയാ നമ്മുടെ അടുക്ക കയറുന്നേ. എനിക്ക് ദുഃഖകരമായ ഒരു കാര്യം ഞാൻ സഭയോട് പറയാ, വയനാട്ടില് ഭൂതങ്ങൾ പുറത്താ, ചെറിയ കാര്യം, ഇറ്റ് എ സ്മോൾ തിങ് ഒരു ഭൂതം പുറത്താകുന്ന പ്രിയമുള്ള, ഇറ്റ്സ് എ സ്മോളസ്റ്റ് തിങ്. അപ്പം അവിടെ പുതിയായിട്ട് വന്നവർക്കൊക്കെ ഒരു പേടിയാ, അവരിങ്ങനെ ഭയനൊക്കെ മാറി നിൽക്കുമ്പോ സഹോദരന്മാര് മയക്കി വെച്ചൊക്കെ പറയും, ഒന്നും പേടിക്കണ്ട കേട്ടോ, ഇവിടുത്തെ ഈ ഭൂതമൊന്നും നിങ്ങളുടെ ദേഹത്തൊന്നും കേറത്തില്ല, ഒരാശ്വാസം. പക്ഷെ ഞങ്ങളുടെ ദുഃഖം അതല്ല, ബാംഗ്ലൂരിൽ നിന്ന് വരുന്നവർക്കൊക്കെ പലർക്കും ഒരു ചെറിയ പേടിയാ, ഇതിൽ നിന്നാണ് പറഞ്ഞത് ഞങ്ങളുടെ ദേഹത്ത് കയറും. പ്രിയമുള്ളവർ, ആദിവാസികൾ അവൻ ആദ്യമായിട്ട് വചനം കേൾക്കുക. പക്ഷെ പ്രിയ ദൈവവേദല്ലേ, നീ എന്തിനാ പേടിക്കുന്നേ? ഏതോ ഒരു ലൊക്കട പിശാജ് പ്രിയമുള്ളവരെ അവിടെ വരുമെന്ന് നിന്റെ ദേഹത്ത് കയറി നീ പേടിക്കുന്ന എന്തിനാ? പ്രിയ സഹോദര, ഒരു കാര്യം നീ മനസ്സിലാക്ക്, ക്രൂശിൽ എന്താണ് സംഭവിച്ചെന്ന് നീ മനസ്സിലാക്കുമ്പം നീ പോയിട്ട് അതിനെ ശാസിക്കും. ബൈബിൾ പറയുന്നു അതെ, നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ഇനി ഹൃദയത്തിൽ ചിന്തകളായിരിക്കും വരുന്നേ, നിരാശ. ചിലപ്പോ നമ്മളിങ്ങനെ നല്ല ഉഷാറായിട്ട് പാട്ടൊക്കെ പാടിയിരിക്കുമ്പോ ഒരു ചോദ്യം സഭയിലോട്ട് നോക്ക്, എത്ര പേർ അവിടെ ഇവിടെ പോകുന്നു, വില്ലരി പോകുന്നു, വയനാട്ടിൽ പോകുന്നു, ചില സഹോദരൻ നോർത്ത് ഇന്ത്യ നേപ്പാളൊക്കെ പോകുന്നു, നിങ്ങൾ എന്തിനു കൊള്ളാം? നമ്മള് ശരി കേട്ടോ, എന്നെ പോലെ ഒന്നിനും കൊള്ളത്തില്ല. പിന്നെ ചില കാര്യങ്ങളൊക്കെ ചോദിക്കും, കണ്ടോ അവരെയൊക്കെ കണ്ടുപിടിക്കുക, നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം, നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം എന്ന് ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും ചോദിക്കുന്നുണ്ടേ, ഓർത്താ മതി, അത് ശത്രുവിന്റെ തന്ത്രമാണ്. വിശ്വാസം എന്ന പരിചയം എടുക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, എപ്പോഴും കയ്യിൽ എന്തുണ്ടായിരിക്കും എന്നറിയോ, ദൈവദിനമെന്ന്. ആ വേറൊരു കാര്യം പറയാം, നിങ്ങളുടെ വീട്ടിൽ ഇപ്പം എല്ലാ വേർഷനും കാണും, ആർ എസ് വിയും കാണും, ഒത്തിരി ഉണ്ട്, കെ ജെ വിയും കാണും, എൻ കെ ജെ വിയും കാണും. പിന്നെ ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം പുതിയത് എൻ സി വി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ എൻ സി വി അല്ലെങ്കിൽ എന്നാ കൊണ്ടുവന്നാലും ഇത് ഹൃദയത്തിലില്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല. പ്രൈസലോടെ നമ്മൾ പൈസാ ചെയ്യുന്ന സമയത്ത് നോക്കട്ടെ, ഇതിനെതിരെ പറ്റിയത് ആംപ്ലിഫൈഡ് തന്നെ, ആംപ്ലിഫൈഡ് അല്ല പ്രിയമുള്ളവരെ. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ പണ്ട് വിശ്വാസികളിൽ നിന്നൊക്കെ ഒത്തിരി ഈ ലൊടുക്കുകുത്തികൾ പഠിച്ചിട്ടുണ്ട്. പോരാട്ടങ്ങൾ എന്തേലും വന്നാൽ ഏത് സങ്കീർത്തനം എടുക്കണം, ഏതെടുക്കണം, 91 എടുത്താ മതി, 91 എടുത്താ പിന്നെ ഒന്നും എടുക്കത്തില്ല കേട്ടോ. യാക്കോക്കാരൻ പറഞ്ഞ കുഴപ്പമില്ല, വിശ്വാസികളും പറഞ്ഞു 91. യേശുവിന്റെ അടുത്ത് പിശാജ് വന്നപ്പം പിശാജ് എടുത്ത വാക്യത്തിൽ ഏത് സങ്കീർത്തനത്തിൽ നിന്നാ 91 10 എടുത്തത്? യേശുവേ, സാംസ് 91:10 എഴുതിയിരിക്കുന്നില്ലേ, എന്നാ നിങ്ങനെ ചാടിക്കഴിഞ്ഞാൽ നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും കാൽ കല്ലി തട്ടിപ്പോകാതെ. കണ്ടോ, അപ്പൊ നമ്മൾ ചോദിക്കാം, ദൈവമേ എടാ ഇവൻ നമ്മളോട് സാംസ് 91 കോട്ടി എന്നെങ്കിൽ ഇനി എന്താ കോട്ടി എന്നെ. പ്രിയ സഹോദരങ്ങളെ, വചനം പഠിക്കണം. അത് ഇവിടെ വന്ന് 1.5 മണിക്കൂർ പ്രസംഗത്തിലല്ല, വചനം നിനക്ക് സമീപസ്ഥമായി നിന്റെ വായിലും ഇരിക്കണം, നിന്റെ ഹൃദയത്തിലും ഇരിക്കണം. നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. യവനക്കാരോട് ഞാൻ പറയുക, വചനം നിന്റെ ഹൃദയത്തിലും വായിലും ഇല്ലെങ്കിലുണ്ടല്ലോ. നമ്മൾ ആ സമയത്ത് ബൈബിളിൽ ഏത് ബുക്കാന്ന് തപ്പാൻ പറ്റത്തില്ല. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ മറ്റേ സൈഡിൽ നിന്ന് ചൊക്കച്ചൊക്കച്ചൊക്കാന്ന് വെടി വെച്ചോണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ പിച്ചാത്തി എടുക്കണോ ഇതെടുക്കണോ നോടാൻ നോക്കുന്ന പോലെ. ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ തന്ന വചനം ആ സമയത്ത് എടുക്കുന്നതിനാണ് പറയുന്നത്, ദിസ് വേർഡ് ഓഫ് ദ സ്പിരിറ്റ്. ഹല്ലേലൂയ. അത് ആത്മാവിന്റെ വാള് തന്നെയാ, അതിന്റെ മുന്നിൽ നിൽക്കാൻ ഒരു പിശാചിനും കഴിയത്തില്ല. കാരണം ആ ദൈവവചനം എന്ന ആത്മാവിന്റെ വാളെടുക്കുമ്പോൾ അത് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിക്കപ്പെട്ടുകൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നുവരും. തിമോത്തിയോസ്, നീയോ എന്നിവരോട് പഠിച്ചു എന്നുള്ള കാര്യം നീ മറന്നോ? ബാല്യം മുതൽ, സണ്ടർ സ്കൂൾ മുതൽ നീ കേട്ട തിരുവഴുത്തുകളൊക്കെ നീ അതിൽ പഠിച്ചും നിശ്ചയം പ്രാപിച്ചിരിക്കും നിലനിൽക്കണേ. പിന്നെ എല്ലാ തിരുവഴുത്തും ദൈവശാസ്യമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രവച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യവനക്കാരോട് ഞാൻ പറയാ, ദൈവത്തിന്റെ വചനം പറയുന്നു, ബാല്യക്കാരെ, അത് യവനക്കാർക്ക് മാത്രമല്ല, ഞാനങ്ങ് പറയാ, നിങ്ങൾ ശക്തരാകിയാലും ദൈവത്തിന് നിങ്ങളിൽ വസിക്കിയാലും ദുഷ്ടനെ ജയിച്ചിരിക്കാലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഹല്ലേലൂയ. ഇനി അമ്മമാരും അച്ഛന്മാരൊക്കെ ഇനി പിള്ളേർ പോകുമ്പോ, മോനെ ലഞ്ച് എടുത്തോടാ, ബോക്സ് എടുത്തോടെ എന്നൊന്നും ചോദിക്കരുത്. ചോദിച്ചോ, ലഞ്ചും ബോക്സും ഒക്കെ എടുത്തോ എന്ന് ചോദിച്ചോ. ഒരു കാര്യം കൂടെ ചോദിക്കണം, കോളേജിലേക്കട്ടെ പോകുന്നത്, സർവായുധവർക്കം എടുത്തോ, ആത്മാവിന്റെ വാളെടുത്തോ, വിശ്വാസ പരിചയം എടുത്തോ, ഷൂ കാലയില് യൂണിഫോമിന്റെ ഷൂ ഇട്ടിട്ടുണ്ടാകും. സമാധാന സുവിശേഷത്തിന് ഒരുക്കം കാലിന് ചെരുപ്പാക്കിയോ, ബെൽറ്റ് സ്കൂളിന്റെ ബെൽറ്റ് മാത്രമല്ല, സത്യം അരക്കി കെട്ടിക്കൊണ്ട് യുദ്ധസന്നദ്ധരായി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ കോളേജിലേക്ക് കടന്നു പോകട്ടെ. അതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ്യ. സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. ഏകനാഥനേശുവിൻ ജേതാക്കളെ, ഏകാത്മാവിൽ ബലം ധരിക്കുവിൻ. ഏകനാഥനേശുവിൻ ജേതാക്കളെ, ഏകാത്മാവിൽ ബലം ധരിക്കുവിൻ. ശുദ്ധരാകുവിൻ, ശക്തരാകുവിൻ, സിദ്ധരാകുവിൻ, ശക്തരാകുവിൻ. ഘോരനായ ശത്രുവോട് പോരാടുവിൻ, ഘോരനായ ശത്രുവോട്. ജയത്തിലേക്ക് ഞങ്ങളുടെ പടികൾക്ക് മുമ്പ് വേഗത്തിൽ ഞാൻ പിശാജ് എങ്ങനെ പ്രവർത്തിക്കുന്നു പറയാം. പിശാജ് ബേസിക്കലി പ്രവർത്തിക്കുന്നത് നമ്മുടെ ലോക സ്നേഹത്തിലൂടെയാണ്. ലവ് ഫോർ ദ വേൾഡ്. പ്രിയ സഹോദര, എനിക്ക് നിനക്ക് ലോക സ്നേഹമില്ലെങ്കിൽ പിശാജിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. യേശു പറഞ്ഞു, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നിൽ ഒന്നുമില്ല. ഈ ലോകം എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേൾഡ്, മത്തായിയുടെ സുവിശേഷത്തിൽ 9 പ്രാവശ്യമുണ്ട് വേൾഡ്, മർക്കോസിൽ 3 പ്രാവശ്യമുണ്ട്, ലൂക്കോസിൽ 3 പ്രാവശ്യമുണ്ട്, പക്ഷെ യോഹന്നാനിൽ 79 പ്രാവശ്യം ലോകം എന്ന പദമുണ്ട്. അതിനകത്ത് ഏറ്റവും രസം അവസാനത്തെ 3 അധ്യായങ്ങൾ, അല്ലെങ്കിൽ ആ ലാസ്റ്റ് സപ്പറിന് ശേഷമുള്ള അധ്യായങ്ങളാണ് 41 പ്രാവശ്യം ലോകം എന്ന് പറയും. ശ്രദ്ധിക്കണേ, എന്ത് ഈ ലോകം എന്ന് പറഞ്ഞാൽ? തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന നമുക്കറിയാം അതിനകത്ത് എന്തുണ്ട്. ലോകത്തെ, ലോകം എന്ന് പറയുന്നത് ലോകത്തിലുള്ള ജനമാ. ലോകം, ലോകത്തെ ദൈവം സ്നേഹിച്ചു. 2, ഈ മെറ്റീരിയൽ വേൾഡ്, അതായത് നമ്മൾ ഈ കാണുന്ന മരങ്ങള്, പക്ഷികള്, ഇതെല്ലാം ലോകമാണ്. എന്താ ലോകം എന്ന് പറഞ്ഞു ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ. എന്താ ലോകം എന്ന് പറഞ്ഞ സിസ്റ്റം ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിന്റെ സിസ്റ്റമാണ് വേൾഡ്. ജീവനക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചോണം, പ്രായമുള്ള എല്ലാം ശ്രദ്ധിച്ചോണം. ഈ സിസ്റ്റം നമ്മുടെ ഉള്ളിൽ കയറുകയാണെങ്കിൽ, യേശു പറഞ്ഞു ലോകത്തെയും ലോകത്തുള്ള ഒന്നിനെയും എന്ത് ചെയ്യരുത്, സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിച്ചാൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതൊക്കെയും ശ്രദ്ധിക്കണേ, പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹവും കടന്നു പോകുന്നു, ദൈവഷ്ടം ചെയ്യുന്നവനോ. ഇനി ലോകത്തിന്റെ സിസ്റ്റത്തോടെ എന്താ നമുക്കൊരു ഒരു വെറുപ്പുണ്ടാകാൻ കാരണം? യേശു യോഹന്നാന്റെ ലേഖനത്തിൽ വാക്യം നിങ്ങളെ എടുക്കണ്ട, സർവലോകം എന്ന് പറഞ്ഞാൽ സർവലോകവും ദുഷ്ടന്റെ അധീനത കിടക്കുക. അപ്പൊ നമ്മൾ നമ്മുടെ പിള്ളേരെ കോളേജ് വിടണ്ടേ, പിള്ളേർ സ്കൂളിൽ വിടണ്ടേ, അവിടെ പോയി സാധനം മേടിക്കണ്ടേ? പക്ഷെ യേശു ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ ഇവനെ ലോകത്തിൽ എടുക്കണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വേണം ഇവരെ സൂക്ഷിക്കണം. ഹാലലൂയ, ഹാലലൂയ. ഞാനൊരു മെസ്സേജ് കേട്ടപ്പോ, ഒരു ദൈവാസം പ്രസംഗിക്കുക, അദ്ദേഹം അത് നല്ല നല്ല വിലയുള്ള ഫോണാണ്. അത് സൗസിനോട് പറയാണ്, ഈ ഫോണിനകത്ത് ലോകത്തിന്റെ എന്തെങ്കിലും ഉണ്ട് എടുത്തോളാം, ഗ്യാരണ്ടിയാ. കാരണം പുള്ളി പറയാൻ, കാരണം പുള്ളിയുടെ ഫോണിനകത്ത് ലോകത്തിന്റെ ഒന്നും നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും. കൊടുത്തിട്ട് പോ ഇവിടെ. അങ്ങനെയാണെ ചിലപ്പോ മിക്കവാറും ഇവിടെ ഇഷ്ടം പോലെ ഫോൺ കിടപ്പ് ഉണ്ടാവും. ലോകത്തിന്റെ ഒന്നുമില്ല, സിനിമാ പാട്ടും ഇല്ല, അഡ്വർടൈസ്മെന്റും ഇല്ല, പിന്നെ സീരിയലിന്റെ ഒന്നുമില്ല, ഒന്നുമില്ല, ലോകത്തിന്റെ ഒന്നുമില്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് പറയാൻ പറ്റുമോ ലോകത്തിന്റെ ഒന്നും ഈ വീട്ടിലില്ല? അതിനർത്ഥം ഫ്രിഡ്ജും നിങ്ങൾക്ക് മനസ്സിലായില്ല. സിസ്റ്റമാണ് ഞാൻ പറഞ്ഞത്, സിസ്റ്റം, ദ സിസ്റ്റം ഓഫ് ദിസ് വേൾഡ്. ഇതിലൂടാണ് എന്ത് ചെയ്യുന്നത്, ഈ പിശാന്റെ തന്ത്രം. ഈ സിസ്റ്റം ഓഫ് ദിസ് വേൾഡ് എന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ അവന് പിശാന് വേറൊന്നും വേണ്ടെന്നേ. നിങ്ങൾ, ഞങ്ങൾ ആദ്യം വിശ്വാസി ചെന്ന സമയത്ത് ആളുകളെല്ലാം ഞങ്ങളെ പേടിപ്പിച്ചു. അവർ പറഞ്ഞു, ബ്രദർ സൗര പോരാട്ടം അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ചെയ്തു, എന്റെ ദൈവമേ എന്താ പോരാട്ടം? അപ്പൊ ഒന്നാമതേ ഒത്തിരി പ്രശ്നങ്ങളിൽ നിന്ന്. അപ്പൊ പറഞ്ഞു, പോരാട്ടങ്ങൾ ഇതൊക്കെയാണ്, പരീക്ഷയ്ക്ക് തോറ്റുവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഭവനത്തിൽ ചില പോരാട്ടങ്ങൾ അടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ചില ഇതൊന്നും സ്പിരിച്വൽ അല്ലായിരുന്നു. യഥാർത്ഥ പോരാട്ടം എന്താന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ സിസ്റ്റത്തിൽ നമ്മളെ കൂടെ അങ്ങ് ഭാഗമാക്കാക്കുന്നതാണ് യഥാർത്ഥ പോരാട്ടം. അല്ലാതെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ? പിശ എന്തിനാ ദൈവത്തോട് പിണങ്ങേ? അവനൊറ്റ കാര്യമുള്ളൂ, എല്ലാവരും എന്നെ എന്ത് ചെയ്യണം, എല്ലാവരും എന്നെ ഒന്ന് ആരാധിക്കണം. രണ്ട് രീതിയിലാണ് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ. ഒന്ന് പൊളിറ്റിക്കൽ യൂണിറ്റി, ശ്രദ്ധിക്കണേ, എല്ലാ രാജ്യങ്ങളും ഒന്നാകണം. അങ്ങനെ ചിലരെ ഞാൻ പേരൊന്നും പറയുന്നില്ല, കാരണം ഇത് ഒത്തിരി പേര് പല നെറ്റിലൂടെ കേൾക്കുന്ന, എല്ലാവരും ഒന്നാകണം അങ്ങനെ പറയുന്നവരെ നിങ്ങൾ കണ്ടോ? എല്ലാവരും ഒന്ന്, നമുക്ക് ഒറ്റ സ്റ്റേറ്റ് ആയിട്ടിരിക്കാം. അവന്റെ അവനാ എന്റെ പിന്നിലെ ആള് കേട്ടോ, അവന്റെ ആഗ്രഹം എന്ന് പറഞ്ഞോണ്ടറിയോ, ഇപ്പൊ എന്തിനാ പല രാജ്യങ്ങളായിട്ട് കിടക്കുന്നത്? എല്ലാവരോടും ഒരുമിച്ച് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇരിക്കുക, എന്നിട്ട് അവനെ പറയാം അതിന്റെ മുകളിൽ കസേര ഇട്ടിട്ട് നിങ്ങളെല്ലാം എന്നെ ആരാധിക്കണം. അത് റിലീജിയൻ പൊളിറ്റിക്കൽ യൂണിറ്റി. ഇനി വേറൊരു പാർട്ടി ഇറങ്ങിയിട്ടുണ്ട്, പുള്ളി പറയുന്നത് എന്നാന്നറിയോ, പുള്ളി പറയുന്നത് പൊളിറ്റിക്കൽ യൂണിറ്റി കൊണ്ട് മാത്രമായില്ല, നമുക്ക് എന്തുകൂടെ വേണം, റിലീജിയസ് യൂണിറ്റി. അതാരാ പറയണ്ട? പുള്ളി എല്ലാവരും പറയുന്നറിയോ, നമ്മളെല്ലാം ഒന്നാന്നേ, നമ്മളെല്ലാം ഒന്നാ. പുള്ളിയുടെ എല്ലാവരും കൂടെ നിൽക്കുന്ന ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. എല്ലാരും നമ്മളെല്ലാം യേശു പറഞ്ഞ് സ്നേഹിക്കാനാ, സമാധാനം യേശു പറഞ്ഞില്ലേ? അപ്പൊ നമ്മളെല്ലാവരും ഒന്നാ. പുറകിൽ ആരാന്നറിയോ? പുറകിൽ ആരാ? പിശ. വിശ്വാസികൾ പോലും പറയുന്നു, അയ്യോ എത്ര നല്ല ഒരു ആളാ അയാള്. ഒരു കാര്യം ഞാൻ പറയാം, ഈ പിശാച് വീണ കാലം മുതൽ അവൻ കാണിക്കുന്ന എല്ലാം മണ്ടത്തരത്തിലേ അവസാനിച്ചിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആദത്തെ ഹോവയെ പാപ ചെയ്യിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഉടമ്പടി ഷോപ്പ് ചെയ്യാം. ഇനിയും പഴയകാല വീഴ്ചയെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവൻ ഒരു 1000 പ്രാവശ്യം ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്നോ ലൈറ്റ് എന്നോ ഒന്നും പറഞ്ഞ ഒന്നും ഉണ്ടാകത്തില്ല. ഇവൻ ഒന്നും ഉണ്ടാക്കാനുള്ള ശക്തിയില്ല. ദൈവം തമ്പുരാൻ ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്ന് പറയുന്നിടത്തോളം ഇവൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞപ്പം ഇവൻ ശ്രമിച്ചു വലിയ വലിയ ഈ അരിസ്റ്റോക്രാറ്റ് അല്ലെങ്കിൽ വലിയ വലിയ ഏകാധിപതികളെ കൊണ്ട് ലോകത്തെ ഒന്നാക്കാൻ ശ്രമിച്ചു. നെപ്പോളിയൻ, വലിയ വലിയ ആള്, എല്ലാരും പൊളിഞ്ഞു. ഹിറ്റ്ലർ വന്നു, എല്ലാരും പൊളിഞ്ഞു. അവസാനം അവൻ പറഞ്ഞു ലെറ്റ് ദെയർ ബി ലീഗ് ഓഫ് നേഷൻസ്, പൊളിഞ്ഞു. അടുത്തവൻ പറഞ്ഞു ലെറ്റ് ദെയർ ബി യു എൻ. ലെറ്റ് ദെയർ ബി പറഞ്ഞുകൊണ്ടിരിക്കുക, ലെറ്റ് ദെയർ ബി ദാറ്റ് ബ്രദർഹുഡ്, ഈ ബ്രദർഹുഡ് എല്ലാം വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ, അതിലേക്ക് ഞാൻ വരിക. 2000 വർഷം മുമ്പ് ഇവന്റെ തലക്കിട്ട് അടി കിട്ടിയത് കൊണ്ട് ഇവൻ കാണിക്കുന്ന എല്ലാം മണ്ടത്തരമാ. അതുമാത്രമല്ല, ആർക്കെങ്കിലും ശത്രു ജയിക്കുന്നു തോന്നിയാൽ ഇതിന്റെ അവസാനത്തെ പുസ്തകത്തിനകത്ത് ഈ ഹിസ്റ്ററിയുടെ അവസാനമുണ്ട്, അതിനകത്തൊരു കാര്യമുണ്ട്, ദ ഫൈനൽ ട്രയംഫ്, അന്തിമ വിജയം നമ്മുടെ കർത്താവും രാജാതിരാജാവും കർത്താതി കർത്താവുമായവന് അന്തിമ വിജയം. നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അങ്ങനെ ഇവൻ എന്ത് ചെയ്യുന്നു, ഈ ഏകലോക സിസ്റ്റത്തിന് വേണ്ടി ഇവൻ ഇങ്ങനെ, കർത്താവ് പറഞ്ഞു ഈ ലോകത്തിന്റെ പ്രഭു, കർത്താവിനെ വിളിച്ച അങ്ങനെയാണ്, ദ പ്രിൻസ് ഓഫ് ദിസ് വേൾഡ്. അതുകൊണ്ട് നമ്മളൊന്ന് നിർത്തിയിട്ട് ചിന്തിക്കണേ, അദ്ദേഹം ഈ ലോകത്തിന്റെ എന്തെങ്കിലും ഉണ്ടോ? ഇനി നമ്മള് ലൗകികരാണോ അല്ലെന്ന് എങ്ങനെ അറിയുന്നു? വേറൊരാളെ നമുക്ക് വിധിക്കണ്ട, പെട്ടെന്ന് അറിയാനോ? ഇപ്പൊ ഇവിടെ നേരത്തെ വന്നവരുണ്ടോ എന്ന്, ചില പത്തരക്കൊക്കെ വന്നവർ കാണും, നേരത്തെ വന്നവർ കാണോ? നിങ്ങൾ എന്താ സംസാരിച്ചത്? പെട്ടെന്ന് നമുക്കറിയാൻ പറ്റും. നമ്മളെല്ലാവരും ഇപ്പം മത്തായി സുവിശേഷത്തിലെ മർമ്മങ്ങളൊന്നും പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഈ മീറ്റിംഗിന് ശേഷം നമ്മൾ എന്നാ സംസാരിക്കാൻ പോകുന്നേ? പിന്നെ കാണുമ്പോഴെല്ലാം, ഫോൺ വിളിക്കുമ്പോഴെല്ലാം നമ്മൾ എന്നാ സംസാരിക്കുന്നേ? അവർ ലൗകികന്മാരാകിയാൽ എന്തോ ഇത്രയുള്ളേ, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഹൈറേഞ്ച് അറിയാലോ, ഇങ്ങനെ ഹൈറേഞ്ചിൽ ഒരാൾ ചെറുപ്പക്കാരൻ വന്ന് മീറ്റിംഗ് നടത്തി, കൃപയോടെ എന്ത് ജനം കൂടി അവിടപ്പാ, കാരണം ലോകം അവരുടെ വാക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് ഈ കാര്യങ്ങൾ കേൾക്കാൻ. അപ്പൊ നമ്മൾ ചിന്തിച്ചാൽ മതി, ഞാൻ ലൗകിക, നമുക്ക് വേറെ ആരും വിധിക്കണ്ട, അയ്യോ അനുഭവം നമ്മളെ, ഞാൻ ചിന്തിക്കും ഞാൻ ലൗകികനാണോ? കഴിഞ്ഞ എന്റെ 3 ദിവസം എന്റെ സംഭാഷണം റെക്കോർഡ് ചെയ്ത് ഞാൻ തന്നെ കേട്ടാ മതി, എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? എവനക്കാരെ നമ്മൾ കാണുമ്പോ കണ്ടോ, ഡിവോഴ്സിന്റെ എനിക്കെന്റെ പേരൊന്നും അറിയത്തില്ല, ഗാലക്സി പുതിയ സാധനം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്ത് ആണോ നീ ഒന്ന് കാണിച്ചേ? ആ അതല്ലേ, എനിക്ക് ഞാൻ പപ്പയോട് പറഞ്ഞിട്ടുണ്ടോ വാങ്ങിച്ചു തരാനായിട്ട്. ആഹോ അങ്ങനെയാണോ, അതിനകത്ത് അതുണ്ടോ, ഇതുണ്ടോ, ബ്ലൂടൂത്ത് ഉണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ എന്നെല്ലാം കൂടെ പറഞ്ഞ അവസാനം 2:30 അപ്പനും അമ്മയും പറയും പോവാ, പോയേക്കാം കേട്ടോ. അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായി സംസാരിക്കുന്നു, ലോകവരുടെ വാക്ക് കേൾക്കുന്നു. പക്ഷേ ദൈവത്തിന് പറയാൻ സാധിക്കും, ഈ ലോകത്തിലുള്ളതിനേക്കാൾ എന്റെ ഉള്ളിലുള്ള വലിയവന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ തെറ്റിദ്ധരിക്കുക, നിങ്ങൾ എല്ലാവരും എപ്പോഴും വരുമ്പോ തന്നെ വല്ല സീരിയസ് ആയിട്ട് ട്രിബുലേഷനെ കുറിച്ച് ഒന്നുമല്ല ഞാൻ പറഞ്ഞു, നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കണം. പക്ഷേ ക്ഷമിക്കണം, ഇവിടെ ചിലർ അങ്ങനുണ്ട്. എപ്പോ അവരെ കണ്ടാലും ഞങ്ങൾ പത്ത് പതിനഞ്ച് വർഷമായിട്ട് കാണുന്നവരാണ്. ഈ ലൗകിക കാര്യമല്ലാതെ ഇന്നുവരെ ഒരു ആത്മീയകാര്യം അവർ പറഞ്ഞിട്ടില്ല. പ്രിയ സൗരങ്ങളെ, ദൈവം നമ്മെ അവസാന കാലത്ത് മാനസാന്തരത്തിലേക്ക് വിളിക്കുക. നമ്മൾ അതിനുവേണ്ടി ഉണ്ടാക്കി പറയണ്ട. ഇടത് ദിവസങ്ങളിൽ നാം ദൈവത്തിനെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തെക്കുറിച്ച് പറയാനായിട്ട് നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒന്നാമതായി ഞാൻ വേഗത്തിൽ കടന്നു പോവാം, ലവ് ഫോർ ദ വേൾഡ്. നമ്മുടെ ഹൃദയത്തെ ഈ ലോകസ്നേഹത്തിലേക്ക് തിരിക്കുക. കാരണം യാക്കോബ് പറഞ്ഞു, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം. അവനറിയാം ഈ വ്യക്തി ലോകസ്നേഹി ആയി കഴിഞ്ഞാൽ ദൈവത്തിന്റെ ശത്രുവാകുന്നുള്ള കാര്യം അവൻ ബാക്കിയൊക്കെ അറിയാം. ഇനി രണ്ടാമത് പിശാചിന്റെ ഒരു തന്ത്രം, ഫോൾസ് ടീച്ചിങ്സ്. സൗരന്മാർ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്, അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോളും. രണ്ടാമത്, ഒരാളെ ഇപ്പൊ ലോകസ്നേഹത്തിൽ പിടിക്കാനായിട്ടോ നോക്കുക, കിട്ടുന്നില്ലേ ഒരു കാര്യം എന്നറിയാവോ? കിട്ടുന്നില്ലേ പറയുന്നതെന്നറിയോ? ഒരു പുതിയ ഒരു ചർച്ച തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താളാന്നറിയോ? ഇഷ്ടംപോലെ ആളുകളാ. എല്ലാരും പറഞ്ഞൊരു കാര്യം, ഭയങ്കര ആളാ. പ്രസംഗമൊന്നും കേൾക്കണം നിങ്ങള്, ഭയങ്കര ആളാ കേട്ടോ. ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളു, എന്ത് ജന വരുന്നറിയോ? അപ്പൊ നമ്മൾ പെട്ടെന്ന് ഓഹ്, ഒന്നാ ഒന്ന് കാണണമല്ലോ, ഒന്നാ ഒന്ന് പോണമല്ലോ. പിന്നെ അത്ഭുതങ്ങളുടെ അടയാളങ്ങളും നടക്കുന്നൊന്നുമുണ്ടല്ലോ, ഞങ്ങളൊന്നും പറയത്തില്ല, നിങ്ങൾ വന്നു കാണണേ കണ്ടോ. നമ്മൾ ശരിക്കും അവിടെ നിന്ന് പോയി നോക്കാം. ഒരു കാര്യം ഞാൻ പ്രിയമുള്ളവർ പറയാം, ദൈവമക്കൾ വചനം ശരിക്കും വായിച്ചു പഠിക്കണം. തിരുവഴുക്കുകൾക്ക് മാറ്റം വരാമോ വന്നുകൂടായോ? യേശു എന്നാ പറഞ്ഞു? തിരുവഴുത്തുകൾക്ക് മാറ്റം വന്നുകൂടാ, പക്ഷെ തിരുവഴുത്തുകളെ എന്നാ ചെയ്യാം? തിരുവഴുത്തുകളെ കോട്ടിക്കളയാന്നൊരു വാക്യമുണ്ട്. എനിക്കിപ്പോ തിരുവഴുത്തിനെ ഒന്നും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം തിരുവഴുത്ത് തിരുവഴുത്ത് തന്നെയാ. കാരണം തിരുവഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. അത് മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതാ തിരുവഴുത്ത്, അത് മാറ്റാൻ പറ്റത്തില്ല. പിന്നെ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാനുണ്ടല്ലോ തെറ്റിപ്പോകുന്നത്. പിന്നെ പത്രോസ് സഭയ്ക്ക് എഴുതുമ്പോൾ പറയാം, നമ്മുടെ സഹോദരനെ പൗലോസേ തനിക്ക് ലഭിച്ച ജ്ഞാനത്തിനൊക്കെ ഒത്തോണം ചില കത്തൊക്കെ എഴുതിയിട്ടുണ്ട്. പുള്ളി എഴുതിയത് ഇപ്പം വലിയ പ്രശ്നമായി തീർന്നതെന്ന് തോന്നുന്നു. കാരണം അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശ്രദ്ധിച്ചോണേ, ശേഷം തിരുവഴുത്തുകളെ പോലെ എന്തിയാ, ശേഷം തിരുവഴുത്തുകളെ പോലെ ഈ വചനവും അവരുടെ നാശത്തിനായി കോട്ടിക്കളയുന്ന ട്വിസ്റ്റിംഗ് എന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ വചനമല്ലേ പറയുന്നേ, നമ്മൾ ചോദിക്കുന്നു വചനമല്ലേ പറയുന്നത്, വചനാണോ പറയുന്നത്, വചനമല്ലേ? അതാ നമ്മൾ പറഞ്ഞത്, ഒറ്റ കാര്യമുള്ള ബൈബിളിൽ നിന്ന് വാക്യാണോ പറയുന്നത്, വാക്യല്ലേ പറയുന്നത്. ബൈബിളിലെ വാക്യ പറഞ്ഞു, പക്ഷെ കോട്ടിക്കളഞ്ഞ വാക്യ പറയുന്നേ. സോ ഈ കാര്യങ്ങളിൽ നമ്മള് വളരെയധികം കെയർ. ഒന്ന്, ലവ് ഫോർ ദ വേൾഡ്. രണ്ട്, ഫോൾസ് ടീച്ചിങ്സ്. പ്രിയമുള്ളവർ, എങ്ങനെ നമുക്ക് എന്റെ സമയങ്ങൾ തീരെ, എങ്ങനെ നമുക്ക് ഈ ജയം പ്രാപിക്കാം? ഒരു കാര്യം പ്രിയമുള്ളവരെ, കർത്താവിന്റെ വചനത്തിന്റെ ആ ഒരു ഒരു സറൗണ്ടിങ് നിന്നോട് മാത്രം പറയാം. കൊളോസ്യ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ, എങ്ങനെ നമുക്ക് ജയം പ്രാപിക്കാം? കൊളോസ്യ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ.
അതിക്രമങ്ങളൊക്കെയും
നമ്മോട് ക്ഷമിച്ചു
ക്ഷമിച്ചു
ചട്ടങ്ങളാൽ നമുക്ക് വിരോധമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അടുത്ത വാക്യം,
വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു.
15 വാക്യം, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ. നമ്മൾ ഈ പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ് ചിന്തിക്കുന്നത്, നമ്മൾ കണ്ടത് എഫ് എസ് ആറിൽ കണ്ടു, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ് എഫ് എസ് രണ്ടിൽ കണ്ടു, ദ പ്രിൻസ് ഓഫ് ദ എയർ. ഓക്കെ, 2 കൊരിന്ത്യർ 10 കണ്ടു, ക്രിസ്തുവിന്റെ പരിചാരം. ഇതെല്ലാം ഒരു പാർട്ടി തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ദൈവമക്കൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം, ഒരു കാര്യം സംഭവിച്ചു. ഇതില്ലേ നമുക്ക് നമുക്ക് ഒരു ധൈര്യം കിട്ടത്തില്ല. ഞാൻ പറഞ്ഞത് ദൈവമക്കളോട് ഞാൻ പറയുന്നു, ക്രൂശിൽ വെച്ച് പ്രിയമുള്ളവരെ, ദൃശ്യലോകത്ത് സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ കണ്ടത്, നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ട്. സ്തോത്രം. ദൈവസ്നേഹത്തിലുള്ള ബന്ധത്തിൽ, നമ്മുടെ പാപക്ഷമയുള്ള ബന്ധത്തിൽ നമ്മളത് തീർച്ചയായിട്ടും നമ്മൾ കേട്ടിരിക്കണം, നമ്മൾ ധ്യാനിക്കണം. യേശുവിന്റെ കയ്യിൽ അണിയടിച്ചു, യേശുവിന്റെ കാലുകളിൽ അണിയടിച്ചു, പിന്നെ തലയിൽ മുൾക്കിരീടം വെച്ചു, രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ കാൽവരിയെ തൂക്കിയിട്ടു. അദൃശ്യലോകത്തിൽ എന്നാ സംഭവിച്ചേ? ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. റഷ്യ ജർമ്മനി തമ്മിൽ യുദ്ധം നടന്നപ്പം റഷ്യ ജയിച്ചു. അവസാനം സ്റ്റാലിൻഗ്രാഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കാര്യം സംഭവിച്ചു. ഈ ജർമ്മനിയുടെ ആർമി ഇങ്ങനെ വന്നിട്ട് ടാങ്കുകള്, റോക്കറ്റുകള്, തോക്കുകള്, മിസൈലുകള് എല്ലാം കൊണ്ടുവന്ന് സമർപ്പിച്ചു. അവസാനം അവരും മുട്ടുകുത്തി എല്ലാവരും കൈയുയർത്തി കീഴടങ്ങിയ ശേഷമാണ് പ്രഖ്യാപനം വന്നത്, റഷ്യ ജയിച്ചിരിക്കുന്നു. ഇതുപോലെ കഴിഞ്ഞകാല നിത്യതയിൽ ദൈവത്തോട് മത്സരിച്ച് വീണുപോയ ഒരു കൂട്ടം ദൂതന്മാരല്ല, ലൂസിഫർ മുതൽ താഴോട്ടുള്ള എല്ലാവരും ക്രൂശിന്റെ മുമ്പിൽ വന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ആയുധങ്ങളും അടിയറ വച്ച ക്രിസ്തുയേശുവിന്റെ ക്രൂശിന്റെ മുമ്പിൽ കർത്താവ് അവരെ പരാജയപ്പെടുത്തി പരസ്യമായ കാഴ്ചയാക്കി. ഹല്ലേലൂയ. ഈ വെളിപ്പാട് നീ പ്രാപിക്കാത്തിടത്തോളം ശത്രുമിനെ നീ പതറിപ്പോകും. നിങ്ങള് ഞാൻ പറഞ്ഞ ദൃശ്യലോകത്തിൽ നിന്ന് പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാര്യം പറയാ, നമ്മൾ അദൃശ്യ ലോകങ്ങളെ കൂടെ കാണാൻ പഠിക്കണം. ഇപ്പൊ ഇവിടെ വരുമ്പോ ഞാനൊരു തീരുമാനം എടുത്തിരിക്കുന്നു. ഇവിടെ വരുമ്പോഴത്തേ നമ്മൾ നോക്കുന്നേ ഇത്ര പേര് വന്നു, എനിക്ക് അങ്ങനെ ഒരു നേച്ചർ ഉണ്ടായിരുന്നു, ആരൊക്കെ വന്നില്ല, അവര് നേരത്തെ പോയോ, ചിന്തകളൊക്കെ വിടുക. കാരണം ഇവിടെ വരുമ്പോൾ ദൈവമക്കളൊക്കെ ഇരിപ്പുണ്ടെങ്കിലും ഒരു കാര്യമുണ്ട്, കർത്താവ് യേശു ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. അനേക ദൂതന്മാരുണ്ട്, സ്ത്രീയേക ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. അവരുടെ സന്നിധിയിലാണ് ഞാൻ ഈ വചനം പറയുന്നത്. കർത്താവ് യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിൽ കുരിശിൽ വെച്ച് എല്ലാ വാഴ്ചകളെയും എല്ലാ അധികാരങ്ങളെയും എല്ലാ കർത്തൃത്വങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജീവോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ച. വിശ്വസിക്കുന്നവർക്ക് ഒരു നന്ദി പറയാൻ ദൈവത്തിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഞാൻ ചോദിക്കട്ടെ, വേഗത്തിൽ ആൻസർ പറ. അന്ന് കർത്താവിന് മുമ്പിൽ ആയുധം അടിയറ വെക്കാത്ത ഏതെങ്കിലും ആയുധങ്ങൾ പിശാചിനെ ശേഷിച്ചിട്ടുണ്ടോ? ഇല്ല. അന്ന് കർത്താവിന് മുന്നിൽ കീഴടങ്ങാത്ത ഏതെങ്കിലും അന്ധകാരശക്തി ഇന്ന് ലോകത്തിലുണ്ടോ? ഇല്ല. എല്ലാവരെയും അന്ന് പരാജയപ്പെടുത്തി. എങ്ങനെ പരാജയപ്പെടുത്തി എന്ന് പറയാം. ഒന്ന്, അവൻ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടി. പ്രേ ഫോർ എ റെവലേഷൻ. അറിവിന് വേണ്ടി ആഗ്രഹിക്കരുത്, പ്രേ ഫോർ എ റെവലേഷൻ. ഈ റെവലേഷൻ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ എവിടെ നിന്നില്ലാത്ത ഒരു അധികാരം കിട്ടുക നമുക്ക്. വി ഹവ് എൻ അതോറിറ്റി. നമുക്കൊരു അധികാരം കിട്ടുക. ആ സമയത്ത് നമ്മൾ ആരാ നല്ല വിഷയം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിക്കുന്ന കാഴ്ച ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, ക്രൂശിൽ രക്തം ഇറ്റിറ്റ് വീണ് കിടക്കുന്ന പിടയുന്ന പുത്രൻ ഞാൻ കാണുമ്പോൾ തന്നെ അവന്റെ കാൽക്കീഴിൽ സകല സൈന്യങ്ങളും പരാജയപ്പെടുന്നത് കണ്ട് എന്റെ കർത്താവിൽ ഞാൻ ഇന്ന് സന്തോഷിച്ചു. ഞാൻ പറയുന്നു, ക്രിസ്തുയേശുവിൽ മുഖാന്തരം നമ്മെ ജീവോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഓക്കെ, യേശു മരിച്ചു. ഞാൻ മറ്റേ സൈഡാ പറയുന്നത് കേട്ടോ. യേശു മരിച്ചു. എന്നാ ചെയ്തു? മൂന്ന് സന്ധിയായിരുന്നു. പാതായി. ഓക്കെ, നമ്മൾ കല്ലറയ്ക്കകത്തുനിന്ന് അവന്റെ ശരീരം ദ്രവത്വം കണ്ട് രണ്ട് കാര്യം സംഭവിക്കരുത്. ഒന്ന്, എല്ലുകൾ ഒടിയരുത്. രണ്ട്, ശരീരം ദ്രവിക്കാൻ പറ്റത്തില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയല്ല. യേശു നേരെ താഴോട്ട് ഇറങ്ങിച്ചെന്നു. ഞാൻ വചനത്തിന്റെ ബൗണ്ടറി തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുക. നമ്മളറിയാം അബ്രഹാമിന്റെയും ആ ലാസറിന്റെ സംഭവം, അബ്രഹാമിന്റെ മടിയും ധനവാന്റെ ലാസറിന്റെ സംഭവം നമുക്കറിയാം. അത് ഉപമയല്ല. മരണത്തിന്റെ അധികാരത്തിന് കീഴ്പ്പെട്ടിരുന്ന വിശുദ്ധ ജനം ഉണ്ടായിരുന്നു. മരണത്തെ ജയിച്ച് ആരും അന്നുവരെ ഇല്ലായിരുന്നു. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക. ദേവർ ക്യാപ്റ്റീവ്സ്. അവരെ ക്യാപ്റ്റീവ്സ് ആയിരുന്നു. ദൈവസാന്നിധ്യം അവർക്കുണ്ടായിരുന്നു. ഞാൻ പാതാളത്തിൽ ധനവാന്റെ കൂടെ കിടക്കുന്ന ആളുകളെ കുറിച്ചല്ല പറയുന്നേ. ആബേൽ മുതൽ കുറച്ചു മുമ്പ് മരിച്ച കള്ളൻ വരെയുള്ളവർ അവിടെ ഉണ്ട്. കർത്താവ് യേശു ക്രൂശിൽ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങിച്ചെന്ന് ഒരു കാര്യം ചെയ്തു. മരണത്തിന്റെ അധികാരിയെ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. മരണപര്യന്തം മരണഭീതിയിലായിരുന്നവരെ വിടുവിച്ചു. ആത്മാവിൽ കാണേണ്ട കാഴ്ച ഇതാണ്. കർത്താവ് യേശു ക്രിസ്തു പിശാചിന്റെ കയ്യിൽ നിന്ന് ആ താക്കോലുകൾ പിടിച്ചു വാങ്ങിയിട്ട് ക്യാപ്റ്റീവ്സിനെ എല്ലാവരെയും എന്ത് ചെയ്യുന്നു? ഓരോരുത്തരെ ആയിട്ട് തുറന്നു വിട്ടിട്ട് കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? ആയിരക്കണക്കിന് വിശുദ്ധന്മാരുമായി കർത്താവ് ഇങ്ങനെ പാതാളത്തിൽ നിന്ന് മുകളിലോട്ട് കയറി വരിക. ഹല്ലേലൂയ. വരുന്ന ദിവസത്തിന്റെ പേരാണ് ആദ്യഫലം. ആദ്യഫല പെരുന്നാൾ നടക്കുക. മരണത്തിൽ നിന്ന് ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. ആദ്യഫല പെരുന്നാളിൽ ആദ്യത്തെ ഫസ്റ്റ് ഫ്രൂട്ട് വരികയാണ് കർത്താവ്. പിന്നെ ആയിരക്കണക്കിന് തന്നെ താഴോട്ട് പോയത്, ആയിരക്കണക്ക് വിശുദ്ധന്മാരെ മരണത്തിന്റെ മക്കൾ ജഡരക്തനോട് കൂടിയവരാകെ കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തനോട് കൂടിയവരായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്തിൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നുവെക്കുകയും വിടിവെച്ച് കർത്താവ് ജയാളിയായി. എഫേസ് ലേഖനക്കാരൻ പറയുകയാണ്, അവൻ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നതിനാൽ അവൻ ഊലയത്തിലേക്ക് കയറിയെന്ന് വരുന്നില്ലയോ? പ്രിയമുള്ളവരെ, ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒരു കാര്യം സംഭവിച്ചു, യേശുവിന്റെ കൂടെ വന്ന കുറച്ചുപേര് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും അവന്റെ പുനരുദ്ധാന ശേഷം പ്രത്യക്ഷമായി. ആളുകൾ ചോദിച്ചു, നിങ്ങൾ അവിടെ കിടക്കുമായിരുന്നു? നിങ്ങൾ ആൻസർ പറയുക. ഹല്ലേലൂയ്യ. അതിനെക്കുറിച്ച് ഒരു പ്രസംഗൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുന്നുണ്ട്. ആലയത്തിൽ ആദ്യ ഫല പെരുന്നാൾ നടക്കുമ്പോൾ മരണത്തിന്റെ അധികാരിയെ പിശാചിന്റെ പിടിയിൽ നിന്ന് കൊയ്തു കഴിഞ്ഞ ആയിരക്കണക്കിന് കറ്റകളുമായിട്ട് വന്നപ്പോൾ അവൻ ചില കറ്റകൾ ആലയത്തിന്റെ മുമ്പിൽ വെച്ചു. അവരാണ് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. പ്രൈസ് ദ ലോർഡ്. ഈ വിജയം, അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു, നിന്നെ പോലെ വേറെ ആരുമില്ല, ഉയർത്തെഴുന്നേറ്റവന്. യോഹന്നാൻ ആകെ ഡള്ളായിട്ട് മാറി ചാരിയൊക്കെ ഇരുന്നവനാ, പക്ഷെ പത്മോസിൽ വെച്ച് കാര്യങ്ങൾ മാറി. യോഹന്നാനോട് കർത്താവ് പറഞ്ഞു, യോഹന്നാനെ ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുകൾ എന്റെ കൈവശമുണ്ട്. ഒരു കാര്യം സംഭവിച്ചു, ആ മരണത്തിന്റെയും വിശുദ്ധന്മാർക്ക് അല്ലെ ക്യാപ്റ്റീവ്സ് ആയിരുന്നവരുടെ ആ ഒരു ജയില് എന്നേക്കുമായിട്ട് പൂട്ടി. ഇനി ഇവിടുന്ന് മരിക്കുന്ന എടുക്കപ്പെടുന്ന ഒരു വിശുദ്ധനും അതിന്റെ അണ്ടറിൽ പോകേണ്ട കാര്യമില്ല, അവർ കർത്താവിന്റെ കൂടെ ആയിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടി, ശോഭയേറും ഓർ നാടുണ്ടത് കാണാമേ ദൂരവിശ്വാസത്താൽ. അദ്ദേഹം പറഞ്ഞു, ഹേ ഡെത്ത്, യു ആർ ദ എക്സ് കിങ്, യു ആർ ദ എക്സ് കിങ്, വൺസ് യു ആർ ദ കിങ്, ബട്ട് നൗ യു ആർ ദ എക്സ് കിങ്. സീറ്റിൽ നിന്ന് മാറിക്കൊടുക്കുക. ഇത് പറയാനുള്ള ഒരു അധികാരം ദൈവം തന്റെ മക്കൾക്ക് തന്നിരിക്കുമ്പോൾ ഈ ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ആത്മാവിന്റെ യുദ്ധം ചെയ്യാനായിട്ട്. ഹല്ലേലൂയ. പ്രിയമുള്ള ഒരു കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം. ഇനിയൊരു പോരാട്ടം ദൈവമൊക്കെ വിചാരമുണ്ടെന്നറിയോ? ശരിയാ, ഇനി അതിന് കർത്താവ് ഇറങ്ങി വന്നതിന് 5 പ്രാവശ്യം പറഞ്ഞു ഐ വിൽ അസെൻഡ്. ഫിലിപ്പിയിൽ 7 പ്രാവശ്യം യേശു പറഞ്ഞു ഐ വിൽ ഡിസെൻഡ്. താഴോട്ട് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്തു വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. പ്രിയമുള്ളവരെ, ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഫൗണ്ടേഷൻ നിന്നുകൊണ്ട് വേണം അന്ത്യകാലത്തെ യുദ്ധം നമ്മൾ ചെയ്യുവാനായിട്ട്. ചെല്ലു പറയുന്നുണ്ടെന്നറിയാം, അപ്പം ബ്രദറെ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്നും സ്പിരിച്വൽ വാർഫെയർ ഒക്കെ ഉണ്ട് ഞങ്ങൾക്കുണ്ട്, പക്ഷേ ഞങ്ങൾ അന്ന് പണ്ടൊത്തിരി പാപം ചെയ്തിട്ടുണ്ട്, എനിക്ക് ഈ ചിന്ത ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, അന്ന് പിശാചിനെ തല തളർത്തതിന് ശേഷം ഒരു വേർഡ് പറഞ്ഞു, ടെറ്റലസ്റ്റായി. എല്ലാം വാട്സ് മീനിങ്? ടെറ്റലസ്റ്റായിയുടെ പല അർത്ഥങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരർത്ഥം ഞാൻ പറയാം, അന്ന് ഇസ്രായേലി ജയിലിൽ കിടക്കുന്ന ആളുകൾ ഒത്തിരി കടങ്ങളും ഡ്യൂസും ഒക്കെ ഉള്ളവരാ, 300,000 ഇത്ര കോടി ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഈ ജയിലിന്റെ വാതിലിന്റെ മുമ്പില് ഇവരുടെ ഡ്യൂസ് എല്ലാം ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കും, കൊടുത്തു തീർക്കുന്നതനുസരിച്ച് ആ ഡ്യൂസ് വെട്ടിക്കൊണ്ടിരിക്കും, ആർക്കും കൊടുത്തു തീർക്കാനാവാത്ത കടങ്ങളുമായിട്ട് അവിടെ ആളുകൾ കിടക്കുന്നു. അങ്ങനെ ഒരാൾ വന്ന് എല്ലാം അങ്ങ് പെയ്ഡ് എല്ലാം അങ്ങ് അടച്ചു തീർത്തെന്ന് ഓർത്തെ. അപ്പം ജയിലധികാരി വന്ന് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഡ്യൂസ് പറിച്ചിട്ട് അവിടെ ഒരു വേർഡ് ഒട്ടിച്ചു വെക്കും, ടെറ്റലിസ്റ്റായി. ഹല്ലേലൂയ. ടെറ്റലിസ്റ്റായി എന്ന് പറഞ്ഞാൽ അർത്ഥം ഇവൻ സ്വതന്ത്രനായിട്ട് വീട്ടിൽ പോകാമെന്ന. ഹല്ലേലൂയ. ഇവിടേക്ക് ദൈവത്തിലെ ഞാനും നിങ്ങളും എല്ലാം ആയിരക്കണക്കിന് മില്യൺസ് ഓഫ് പാപങ്ങൾ ചെയ്ത് അതെ നമ്മൾ അവിടെ നരകത്തിന് യോഗ്യരായിട്ട് അവിടെ കടന്നവരായിരുന്നു. നമ്മുടെ ഡ്യൂസ് മാറ്റാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങൾ ചെയ്തു, പക്ഷെ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ഒരു കാര്യം കൂടെ ചെയ്തു, അവൻ നമ്മുടെ ജയിലറയുടെ മുമ്പിൽ വന്നുകൊണ്ട് ഒരു പേജ് ഒട്ടിച്ചു, ടെറ്റലിസ്റ്റായി. അതുകൊണ്ട് ഞാനും നിങ്ങൾ ഇവിടെ സ്വതന്ത്രമായി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇനിമേൽ ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ് ദൈവം എനിക്ക് തന്നതുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. വാഴ്ചകളും അധികാരങ്ങളും ആയുധവർഗം വെപ്പിക്കപ്പെട്ടു എന്നുള്ള വെളിപ്പാട് പരിശുദ്ധ പിതാവെ ഈ സഭയ്ക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിൽക്കുന്ന കൊച്ചുപേതൽ മുതൽ പ്രായമുള്ളവർ വരെയും ക്രൂശിൽ വെച്ച് രക്തമൊലിപ്പിച്ചു കിടക്കുന്ന കർത്താവിനെ കാണുമ്പോൾ തന്നെ അവന്റെ കാലിന്റെ കീഴിൽ എല്ലാ വാഴ്ചകളും അധികാരങ്ങളും എന്നേക്കുമായി കീഴടക്കപ്പെട്ടു എന്നുള്ള വെളിപ്പാട് സ്വർഗീയ ദർശനങ്ങളാലും വെളിപ്പാടുകളാലും കൊടുത്തനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, അങ്ങനെ യേശു എല്ലാം കൊടുത്തു തീർത്തു. ആവർത്തന പുസ്തകം 21:22 എന്ന് വായിക്കാമോ വേഗത്തിൽ? എങ്ങനെയാണ് പ്രമാണം നിവൃത്തിയായത്? ആ ഡ്യൂട്രോണോമി 21:22 ആ വാക്യം ആരും മറക്കാൻ പാടില്ല. ആവർത്തനം 21:22 വേഗത്തില്.
ഒരുത്തൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് അവനെ കൊന്ന് ഒരു മരത്തിൽ തൂക്കിയാൽ അവന്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവനും ഇരിക്കരുത്, അന്ന് തന്നെ അത് കുഴിച്ചിടണം. തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തനാണ്.
തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തനാകുന്നു. കൃഷ്ണ നമുക്ക് വേണ്ടി എല്ലാ ശാപങ്ങളും, ആരും മുറിക്കാനൊന്നും പോകണ്ട, വിശ്വാസികൾ ആരും മുറിക്കാനൊന്നും പോകണ്ട, കൃഷ്ണ നമുക്ക് വേണ്ടി എല്ലാ ശാപങ്ങളും ഏറ്റെടുത്തു, ശാപമായി തീർന്നു. അതിൽ നിങ്ങൾ സന്തോഷിക്കണം. ദിശിസ്ഥലോ ലോ മാറ്റാൻ പറ്റത്തില്ല, ലോ മാറ്റാൻ പറ്റത്തില്ല. ഞാൻ വേഗത്തിൽ കടന്നു പോകുക. ഒന്നാമതായി പ്രിയമുള്ളവരെ, ഒരു കാര്യം സംഭവിച്ചു, ഞാൻ സമയക്കൊണ്ട് വേഗത്തിൽ കട്ട് ചെയ്യാണ്. അതായത് യേശുവിന്റെ ക്രൂശു മരണം എന്നെ ശത്രുവിനുള്ള യുദ്ധത്തിൽ എന്റെ ഫൗണ്ടേഷൻ എന്നെ ഉറപ്പിച്ച് നിർത്തുന്നതാണ്. അടുത്തതായി ശത്രുവിനെ ജയിക്കാൻ ഒരു 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 ടിപ്സ് കൂടെ പറയുകയാണ്, ലീഡ് എ ഹംബിൾ ലൈഫ്. പിന്നെ ഞാൻ നിങ്ങളും എത്ര ആളുകളാണെങ്കിലും നമുക്ക് ഹ്യൂമിലിറ്റി അല്ലെങ്കിൽ താഴ്മയില്ലെങ്കിൽ ശത്രു നമ്മളെ പരാജയപ്പെടുത്തും. കാരണം നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധി. യേശുവിന്റെ കൂടെ നടക്കുമ്പം, ഇപ്പൊ നമ്മൾ അന്ന് യേശുവിന്റെ കൂടെ നടക്കുകയെന്നല്ലോ, യേശു എപ്പോഴും എവിടെ പോലും ഒരു കാര്യം പറയും. ഇപ്പൊ നമ്മൾ വേണം യേശു കർത്താവേ ഇത് മുമ്പേ പറഞ്ഞല്ലേ നീ അവിടെ. യേശു പറഞ്ഞ കാര്യം എന്നറിയോ? യേശു പറഞ്ഞൊരു കാര്യം പരീശന്മാരോടുള്ള ബന്ധത്തിൽ പുരുഷാരത്തോടും ശിഷ്യന്മാരോടും സംസാരിച്ച് പറഞ്ഞു, നിങ്ങളിൽ ആരുമേ നായകന്മാരെന്ന് പേരെടുക്കരുത്, ഒരുത്തനത്ര നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ. പിന്നെ കർത്താവ് പറഞ്ഞു, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. ഇതിപ്പോ പറഞ്ഞാണേ മാത്യു 23. വീണ്ടും ഒരു വീട്ടിൽ വിളിച്ചപ്പോഴത്തേന് ആളുകൾ കയറി, ഇങ്ങനെ നമ്മൾ പറയലേ ഈ അത് എക്സാമ്പിള് ഈ കല്യാണത്തിന് ഫസ്റ്റ് ട്രിപ്പ് ഇരിക്കാൻ വേണ്ടിയുള്ള തിരക്കാ. അപ്പൊ ഇങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, ഇങ്ങനെ ശിശുമാർ ഇങ്ങനെ ഒരു കാര്യം പറയാം, കർത്താവ് എല്ലാം കാണിച്ചത് കണ്ടോ, ആൾ ഇരിക്കുന്നുണ്ടോ, നിങ്ങൾ അങ്ങനെ ചെയ്യില്ല കേട്ടോ. കല്യാണത്തിന് വിളിച്ചാലേ ഏറ്റവും പുറകെ പോയിരുന്നാണ് കർത്താവിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നോക്കണേ. എന്നിട്ട് ഒരുപക്ഷെ നീ ആ പൊണ്ടര സീറ്റ് അങ്ങനെ കയറി അവൻ വന്ന് വിളിച്ചോ അവിടെ ഇരുത്തുമ്പോഴേ നീ ഏറ്റവും പുറകെ നാണത്തോടെ ഇരിക്കേണ്ടി വരും എല്ലാവരുടെ മുമ്പിൽ. പിന്നെ തന്നെത്താൻ ഉയർത്തുന്നതിനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നതിനെല്ലാം തന്നെത്താൻ താഴ്ത്തുന്നതെല്ലാം ഇച്ചിരി പറഞ്ഞ. പിന്നെ യേശു അവരെ പഠിപ്പിക്കുക എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന്. അപ്പൊ പറഞ്ഞു, രണ്ടു മനുഷ്യർ പ്രാർത്ഥിപ്പാൻ പോയി, ഒരുത്തൻ പരീശൻ മറ്റൊൻ ചുങ്കക്കാരൻ. നമുക്കറിയാം ആ പ്രാർത്ഥന കാര്യം പറഞ്ഞു, കർത്താവ് പറഞ്ഞു തന്നെത്താൻ ഉയർത്തുന്നതിനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നതിനെല്ലാം ഉയർത്തപ്പെടും. ആരാ വലിയവന്ന വിഷയം ഉണ്ടായി? കൊച്ചിനെ കൊച്ചിനെ നിങ്ങൾ ബൈബിളിൽ മുഴുവൻ നോക്കി, യേശു ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, തന്നെത്താൻ ഉയർത്തുവാണോ താഴ്ത്തപ്പെടും കേട്ടോ, തന്നെത്താൻ താഴ്ത്തുവാണോ ഉയർത്തപ്പെടും. ദിസ് ഈസ് വൺ ഓഫ് ദ വേ പിശാചിനെ ജയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണത്. പിന്നെ ദ ഹോൾ ഹാർമർ ഓഫ് ഗോഡ്, പ്രാർത്ഥന എന്ന സർവേദർക്കും നമുക്കറിയാം പ്രാർത്ഥന എന്ന ആയുധം നമ്മൾ ധരിക്കണം. പ്രാർത്ഥന പ്രാർത്ഥന നിങ്ങൾ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. അത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഡെലിവറസ് ഫ്രം ദ, അവന് കുറച്ച് കാര്യങ്ങളുണ്ട് അവിടെ ഇവിടെ, അത് നമ്മള് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുക.
ഞങ്ങളെ ഡെലിവറസ് ഫ്രം ദ ഈവിൾ വൺ. പേടിക്കരുത്, അടുത്ത വാക്യം അതിനോട് ചേർന്ന് പറയുന്നുണ്ട്, മൂന്ന് കാര്യങ്ങൾ ദൈവത്തിന്റേതാന്ന് പറയണം.
കിങ്ഡം, രാജ്യം നിന്റേതാ കർത്താവേ, പറയണേ. പിന്നെ പവർ, അധികാരം നിന്റേതാ കർത്താവേ. പിന്നെ ഗ്ലോറി. പ്രാർത്ഥിക്കുന്നവർ ക്ഷീണിച്ചിരിക്കുകയാണോ? ഒരു കാര്യം പറയണം, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ക്ഷീണ, ഉറങ്ങിപ്പോവുക, മുട്ടുമേ നിന്ന് മുട്ടുമേ ഉറങ്ങുക, ഭയങ്കര പോരാട്ടമാ. ഒരു കാര്യം ഓർത്തോണം, ഡെലിവറസ് ഫ്രം ദ ഈവിൾ വൺ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഓർത്തോണം, മൂന്ന് കാര്യങ്ങൾ ദൈവത്തിന്റേത് മാത്രമാണെന്ന് കൺഫസ് ചെയ്യണം. ഒന്ന്, കിങ്ഡം ബിലോങ്സ് ടു യു ലോർഡ്. അവന് രാജ്യമൊന്നുമില്ല, എല്ലാം തീരുക. പിന്നെ ശക്തി, ശക്തിയെ കുറിച്ച് നമ്മൾ കേട്ടു. പിന്നെ പൊട്ടുപടം അവിടെയൊക്കെ ഉണ്ട്, അതൊക്കെ തീരാൻ പോവാ. അടുത്തത് രാജ്യം, ശക്തി, മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ക്ഷണിക്കുമ്പോൾ പറയണം, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരവും അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സകലത്തിലും മുമ്പുള്ളവൻ, അവൻ സകലത്തിലും മുമ്പിലുള്ളവൻ. ഫൈനൽ ട്രയംബില് അത് വെളിപ്പാട് പുസ്തകാരൻ പറയുകയാണ്, അവർ അവനെ ജയിച്ചത് എങ്ങനെയാണെന്നറിയാമോ? സ്വന്ത കഴിവുണ്ടെന്നുമല്ല, കുഞ്ഞാടിന്റെ രക്തഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനത്താലും. അതെ, അവർ സാത്താനെ ജയിച്ചു, മരണവരിന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. പ്രിയമുള്ളവരെ, ഞാൻ അഭിഷാനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിർത്തി 2 മിനിറ്റോടെ എടുക്കുക. നമ്മൾ എപ്പോഴും നോക്കേണ്ട ആരെയെന്നറിയോ?
ഞങ്ങള് വിശ്വാസത്തിലൊക്കെ വന്നപ്പോ ആരെയും കുറ്റപ്പെടുത്തില്ല, എല്ലാവരും പറയണം പിശാച് പിശാച് പിശാച്. എന്നിട്ട് ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ചിരിക്കുക, അവൻ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. ഈ യഹൂദന്മാർക്ക് യേശുവിന്റെ ദേഷ്യം വന്നതിന്റെ കാരണം എന്നറിയോ? പൂമാരുടെ ഹൃദയത്തിൽ വലിയ അഹങ്കാരം ഉണ്ടായിരുന്നു. ശലോമൻ ആലയം പണിതവൻ, അവർക്കൊരു ഹെഡ്വേറ്റ് ആയിരുന്നു ശലോമൻ, ദ ഗ്രേറ്റ് കിങ്. യേശു വന്ന് പറഞ്ഞു, അതെ ശലോമോനേക്കാൾ വലിയവനോടുണ്ട്, അതെ കാണണെ കണ്ടോ. അമ്മാർ കണ്ണു വെച്ച് നോക്കി, ശലോമോന്റെ ചരിത്രം ദിനവൃത്താന്തി അമ്മാര് വായിച്ചിട്ടുണ്ട്, ശലോമോനേക്കാൾ വലിയവനോ. അടുത്തത് യേശു പറഞ്ഞു, ഇമാർക്കൊരു വലിയ പോക്കറ്റൊക്കെ ആയിട്ട് നടക്കും, ഞങ്ങൾക്ക് ഒരു പ്രവാചനുണ്ട് യോന, അറിയോ? ഒറ്റ പ്രസംഗം പറഞ്ഞപ്പോ 120,000 പേര് മാനസാന്തരപ്പെട്ട യോന. ആ അങ്ങനാണോ? കർത്താവ് പറഞ്ഞു, എന്നാലേ ഇങ്ങോട്ട് നോക്കിയോ, യോനേക്കാൾ നിങ്ങളുടെ വലിയ ഇന്റർനാഷണൽ പ്രോഫറ്റ് ഉണ്ടല്ലോ, അതിനെക്കാട്ടിലും ഒരു വലിയ പ്രവാചകനുണ്ട്, ഞാനാണ് യോനേക്കാൾ വലിയവൻ. ഹല്ലേലൂയ. അമർക്ക് ദേഷ്യമായി കേട്ടോ. പിന്നെ അവര് പറഞ്ഞു, ശാപത്തോ എത്ര ശാപത്ത് 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 എന്ന് പറഞ്ഞ നടക്ക. അവരുടെ ഗ്രേറ്റ് ഡേ ആയിരുന്നു ശാപത്ത്. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ എന്താ ശാപത്തിനും കർത്താവാകുന്നു എന്ന് പറഞ്ഞപ്പം അപ്പൊ അവർക്ക് പിന്നെ ഒന്നും പറയാനില്ല. ഇത് പറയുന്നതല്ല, എന്ത് പറഞ്ഞാൽ ഇവൻ അവനേക്കാൾ വലുതാന്ന് പറയും. ശലോമന്റെ കാര്യം പറയാൻ പറ്റുമോ, ശലോമനേക്കാൾ വലിയവൻ ഞാൻ? പ്രവാചകനുള്ള കാര്യം പറയാൻ പറ്റുമോ, പ്രവാചകനേക്കാൾ വലിയവൻ ഞാൻ? ശബത്തിന്റെ കാര്യം പറയാൻ പറ്റുമോ, മനുഷ്യപുത്ര ശബത്തിനും കർത്താവ്? ഇനി ഒരു കാര്യം ആലയത്തെ കുറിച്ച് പറഞ്ഞേക്കാം, അപ്പൊ പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ആലയത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്ട് കർത്താവ് പറയുക, ആലയത്തെക്കാൾ വലിയവൻ അവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഇനി വല്ല കച്ചിത്തിരുമ്പോ ഉണ്ടോ? അപ്പൊ അവര് ഡയലോഗ് എടുത്തു, ഞങ്ങൾക്കൊരു പിതാവുണ്ട്, പേരന് അബ്രഹാം. അബ്രഹാം ഞങ്ങളുടെ പിതാവ എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് അടിച്ചു. കർത്താവ് പറഞ്ഞു, അതെ അബ്രഹാമിന് മുമ്പേ ഞാനുണ്ട്. ഇമ്മാരെ കണ്ണു തള്ളി, കാരണം ഇമ്മാരെ വയസ്സ് കൂട്ടി. അബ്രഹാമിന് അത് 50 വയസ്സ് പോലും ആയിട്ടില്ലല്ലോ, ബൈബിൾ വാക്കിയാണ്, 50 വയസ്സ് നിനക്ക് ആയിട്ടില്ലല്ലോ. കർത്താവ് പറഞ്ഞു, എടാ പിള്ളേരെ, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട്. ഹല്ലേലൂയ. പിന്നെ ഒരു ഡയലോഗ് പറഞ്ഞവർ കല്ലെടുത്തു, നിങ്ങളെ പിതാവിന് വിളിക്കുന്നുണ്ടല്ലോ, ആ ഞാനും പിതാവും ഒന്നാകുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. എന്നിട്ട് അവസാനം അവർക്ക് മറ്റൊരു നിവൃത്തിയില്ലായിരുന്നു. എല്ലാ വചനങ്ങളും, അതെ ഞാൻ സിയോനിൽ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുക, നീ എന്നോട് ചോദിക്ക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ. 2 സങ്കീർത്തനങ്ങളൊക്കെ എല്ലാം കർത്താവിനെ ഉയർത്തുമ്പോൾ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ആത്മാവിൽ സ്പിരിച്വൽ വാർപ്പുകളുള്ള സഹോദരങ്ങൾ ഓർത്തോണം, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ കർത്താവ് തന്നെയാ. ഹല്ലേലൂയ. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആരാണ്? കർത്താവ് തന്നെയാ. ആ കർത്താവിന്റെ അട്രാക്റ്റീവ് പവർ ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് രാത്രി വെളുപ്പം കാലത്ത് ഉറങ്ങാൻ സാധിച്ചില്ല. ഞാൻ ഈ ദിവാലയത്തിൽ ഈ സ്ഥലത്ത് വന്നിരുന്ന കർത്താവേ, എന്താ കർത്താവേ, ഒത്തിരി ചിന്ത. കർത്താവ് ഒരു വാക്യം തന്നോ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഓൾ അതോറിറ്റി ഇൻ ഹെവൻ ആൻഡ് എർത്ത്. അടുത്ത ആഴ്ച ക്രിസ്മസ് പ്രോഗ്രാമിനൊക്കെ പോകുന്ന സഹോദരങ്ങളെ, കർത്താവ് ആദ്യം വരും, പറയും കമാൻ സി വന്ന് കാണുക, പോകാൻ നേരം പറയും ഗോൺടൽ ഗോൺടൽ. ഇനി മിണ്ടാതിരിക്കരുത്, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. പ്രിയമുള്ളവരെ, ആ കർത്താവിനെ കുറിച്ച് ലെറ്റ് അസ് പ്രേ ഫോർ എ റെവലേഷൻ. നമുക്കൊരു വെളിപ്പാടിന് വേണ്ടി പ്രാർത്ഥിക്കാം. മില്യൺസ് ഓഫ് ആളുകൾ ദാഹിച്ചു വരേണ്ടി വരുമ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും വെളിപ്പാട് കിട്ടി എന്നോട് പറയണമേ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, നിങ്ങളും പ്രാർത്ഥിക്കുക. മില്യൺസ് ഓഫ് പീപ്പിൾ തൊണ്ട പൊട്ടി ദാഹിച്ചു വരണ്ട് മരുഭൂമി നടക്കുമ്പോൾ ഒരു പാറ അത് അവിടെ നിൽക്കുന്നു. എങ്ങനെ വന്നീ പാറ എനിക്കറിയില്ല, പക്ഷെ തപ്പാറ തകർക്കപ്പെട്ടപ്പോൾ ഞാൻ ആത്മാവിൽ കാണുന്ന കാഴ്ച പറയാം, നയാഗ്ര വെള്ളച്ചാട്ടം പോലെ മരുഭൂമിയിൽ കുതിച്ചു 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 വെള്ളം ചാടി മില്യൺസ് ഓഫ് ആളുകൾ അതിൽ നിന്ന് കുടിച്ചു. ആ പാറ ക്രിസ്തുവായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ സഭയിൽ നമ്മൾ പിശാചിനെ അല്ല ഉയർത്തുന്നത്, നമ്മുടെ സഭയിൽ നമ്മൾ ഉയർത്തുന്നത് കർത്താവിനെയാ. ഹല്ലേലൂയ. ആ പാട്ടൊന്ന് കാണിക്കാമോ? നമ്മുടെ സഭയിൽ നമ്മൾ ഉയർത്തുന്നത് കർത്താവിനെയാ. അവനൊപ്പം പറയാനൊരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. ഒരു കാര്യം കർത്താവ് പറയുന്നു, കമാൻ സി, നീ യേശുവിനെ കണ്ടോ? വീണ്ടും പോയി കാണുക, അവിടെ വീട്ടിയിരിക്കരുത്. ഗോ ആൻഡ് ടെൽ ടു സംബഡി. അവനെ കുറിച്ച് പറയുക. നിങ്ങൾ വലിയ സഭയെ കുറിച്ച് ഒന്നും പറയണ്ട, ഈ സഭയെ കുറിച്ച് ഒന്നും പറയണ്ട. ടെൽ സംതിങ് അബൌട്ട് ജീസസ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ വലിയ യുദ്ധത്തിൽ യേശു ജയിച്ചത് അറിയത്തില്ല സഹോദരങ്ങളെ, അറിയത്തില്ല ഈ ജനത്തിന്, അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഞാനിവിടെ നിൽക്കുമ്പോൾ വളരെയധികം ആളുകൾ ഒരു ആംബുലൻസിൽ കൊണ്ടുപോവുക, കേവലം 19 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ ബൈക്ക് ഓടിച്ച് 11:00 അതെ മരിച്ച് റോഡിൽ വീണ്, അതെ ചില ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്ന് റോഡിൽ വീണു. ഈ ആളുകൾ കുറച്ച് പൂവും വാരിയിട്ട് ആ 19-കാരനായ യുവനക്കാരന്റെ ഡെഡ് ബോഡി ചോണ്ടുകൊണ്ട് പോകുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ചിന്ത ഉണ്ടായിരിക്കണം, കർത്താവേ നിന്റെ രാജ്യം വരണമേ, നിന്റെ നാമം മഹത്വം എടുക്കണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. യേശുവിനെ കുറിച്ച് പറയാനായിട്ട് 1000 നാവ് നിങ്ങൾക്കുണ്ടാവണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പാട്ട്, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ അത് ജസ്റ്റ് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. കെ വി സ്വാമി എഴുതി, നല്ലാരും സുന്ദരി നിന്റെ പ്രിയൻ എന്ത് വിശേഷതയുള്ളൂ. അടുത്ത കാണിച്ചട്ടെ. എന്റെ പ്രിയൻ ചുവപ്പോട് നല്ല വെണ്മ കലർന്ന ഒരു വീരൻ. അടുത്തത് 1000 നല്ലാരിൽ സുന്ദരി നിന്റെ പ്രിയൻ എന്തോ വിശേഷതയുള്ളോ. നല്ലാരിൽ സുന്ദരി നിന്റെ പ്രിയൻ എന്തോ വിശേഷതയുള്ളോ. 1000 പത്താളെ നോക്ക്, അതിൽ യേശു മുഖ്യനായുണ്ട്. 1000 പത്താളെ നോക്ക്, അതിൽ യേശു മുഖ്യനായുണ്ട്. നമ്മുടെ കണ്ണുകൾ നമുക്കറിയാം.
ശേഷം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ്